നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ബൈബിളിലെ ആദ്യത്തെ സത്യവും ആദ്യത്തെ കള്ളവും ലൈ എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ബൈബിളിലെ ആദ്യത്തെ സത്യം ദൈവം പറഞ്ഞതാണ്, ആദ്യത്തെ കള്ളം പിശാച് പറഞ്ഞതാണ്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിലാണ് നമ്മൾ, രണ്ടാമത്തെ അധ്യായത്തിലും മൂന്നാമത്തെ അധ്യായത്തിലുമാണ് നമ്മൾ ഈ കാര്യങ്ങൾ കാണുന്നത്. ബൈബിളിലെ ഈ ദൈവം പറഞ്ഞ സത്യം എന്നുള്ളത് ഉൽപ്പത്തിയിൽ തുടങ്ങുന്നതും നമ്മൾ ബൈബിളിൽ ഉടനീളം നമ്മൾ കാണുന്നതുമായിട്ടുള്ളൊരു സത്യമാണ്. അത് ദൈവത്തിന് മാറ്റമില്ലാത്ത സത്യമാണ്. അതാണ് ബൈബിളിലെ കോറായിട്ടുള്ള മെസ്സേജ്. ആ ദൈവത്തെ കൂടാതെ ഒരു മനുഷ്യന്, ദൈവത്തിലുള്ള ഡിപ്പെൻഡൻസിലല്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയുകയില്ല എന്നുള്ള ദൈവീക സത്യമാണ് ദൈവം പറഞ്ഞത്. ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്യാതെ, ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കാതെ, ദൈവത്തിന് കീഴ്പ്പെടാതെ, ദൈവത്തിന് സബ്മിറ്റ് അല്ലാതെ മനുഷ്യന് അതോറിറ്റിയും ഇല്ല, മനുഷ്യന് സ്വാതന്ത്ര്യവുമില്ല, മനുഷ്യന് അതുകൂടാതെ ജീവിക്കാൻ കഴിയുകയുമില്ല എന്നുള്ളത്. എന്നാൽ പിശാചിൻ്റെ ക്ലവറായിട്ടുള്ള കള്ളം എന്ന് പറഞ്ഞാൽ, കൗശലപൂർവ്വമുള്ള കള്ളം എന്ന് പറയുന്നത്, അതും പിശാച് തലമുറ തലമുറകളായിട്ട് പറയുന്ന കള്ളമാണ്. ബൈബിളിലുടനീളം പിശാചിൻ്റെ കള്ളത്തിൻ്റെ ബേസിക് നേച്ചർ, ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ ബേസിക് നേച്ചറും പിശാചിൻ്റെ കള്ളത്തിൻ്റെ ബേസിക് നേച്ചറും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് കൺസിസ്റ്റൻ്റ് ആണ്. ബൈബിൾ ഉൽപ്പത്തി മുതൽ ദൈവം പറയുന്ന സത്യം കൺസിസ്റ്റൻ്റ് ആണ്. ദൈവത്തെ കൂടാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുകയില്ല. അതാണ് യേശു ക്രിസ്തു റിപ്പീറ്റ് ചെയ്തത്, അതാണ് അപ്പോസ്തലന്മാർ പഠിപ്പിക്കുകയും ചെയ്തത്. പിശാച് പറയുന്ന കള്ളവും കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പല രൂപത്തിലും പല ഭാവത്തിലും പിശാചിൻ്റെ കള്ളം പിശാചി പഠിപ്പിക്കാറുണ്ട്. അത് ദൈവത്തെ കൂടാതെയും നിനക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ദൈവത്തിലുള്ള പരിപൂർണ ആശ്രയത്തിൽ കൂടാതെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുത്താലും നിനക്കൊരു കുഴപ്പവും വരികയില്ല എന്നുള്ളത്. ദൈവിക ഡിപ്പെൻഡൻസിന് പുറത്തു വന്നാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ പാപം സാരമില്ല എന്നുള്ളതാണ് പിശാചി പഠിപ്പിക്കുന്ന ബേസിക് കള്ളം. പാപം എന്നുള്ളത് റോമലേഖനത്തിൽ പറയുന്നത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത എല്ലാം പാപമാണ്. അതായത് ദൈവത്തിലുള്ള ഡിപ്പെൻഡൻസിലല്ലാതെ എന്ത് സ്റ്റെപ്പ് നമ്മൾ എടുത്താലും അത് പാപം തന്നെയാണ്. ദൈവത്തിന് പൂർണ്ണമായിട്ട് സബ്മിറ്റ് ചെയ്യാതെ, ദൈവത്തിൽ നിന്ന് കേൾക്കാതെ, ദൈവാശ്രയത്തിലല്ലാതെ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും അത് പാപമാണ്. കാരണം വിശ്വാസത്തിൽ നിന്ന് ഉളവാക്കാത്ത എല്ലാം പാപമാണ്. അന്നേരം വിശ്വാസത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ദൈവത്തോട് ചോദിക്കാതെയും ദൈവത്തോട് കേൾക്കാതെയും നീ കാര്യങ്ങളെയും നിന്റെ പദ്ധതികളെയും മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ള ബേസിക് ലൈ പല രീതിയിൽ പിശാച് പറയാറുണ്ട്. അത് ചെയ്താലും നിനക്ക് കുഴപ്പമില്ല എന്നാണ് പിശാച് പറയുന്നത്. പാപം ചെയ്താലും നിനക്കൊന്നും നഷ്ടപ്പെടാനായിട്ടില്ല എന്നുള്ളതാണ് പിശാച് തുടർച്ചയായിട്ട് പറയുന്ന കള്ളം. ഇത് പല രീതിയിൽ, പല ഉപദേശ രൂപങ്ങളിൽ കൂടി പിശാച് മനുഷ്യരുടെ ഇടയിലേക്ക് പരത്തും. അതിലൊന്നാണ് നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു, ദൈവം സ്നേഹമാണ്, അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയായാലും ഒരു മനുഷ്യനെയും നരകത്തിൽ കൊണ്ടുപോകാനായിട്ട് ദൈവത്തെ താല്പര്യമില്ല, അതുകൊണ്ട് എല്ലാവരും അൾട്ടിമേറ്റ്ലി ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരും എന്നുള്ള പൈശാചിക നുണ. അതൊരു ഉപദേശ രൂപമായിട്ട് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്, യൂണിവേഴ്സലിസം എന്നുള്ള ഉപദേശ രൂപമാണ്. അതിലേക്ക് ഡീറ്റെയിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല, അത് പിന്നീട് നമുക്ക് വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ പോകാം. ഞാൻ പറഞ്ഞു ഇതിൻ്റെ എല്ലാം ബേസിക്കായിട്ട് പിശാചിൻ്റെ നുണയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഇവർ പഠിപ്പിക്കുന്നത്. പിശാചിൻ്റെ കള്ളം തന്നെയാണ് എല്ലാ ഉപദേശ രൂപങ്ങളിൽ കൂടിയും ഇത്തരം ഉപദേശ രൂപങ്ങളിൽ കൂടി പുറത്തേക്ക് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ചിലർ പഠിപ്പിക്കുന്ന ഉപദേശമാണ്, നിങ്ങൾ ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങളെ ദൈവം പ്രീ ഡിസ്റ്റൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ട്, സ്വർഗത്തിലേക്ക് പ്രീ ഡിസ്റ്റൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ എങ്ങനെ ജീവിച്ചു കഴിഞ്ഞാലും, ഏതൊക്കെ രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി ദൈവം നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകും. അതുകൊണ്ട് പ്രീ ഡിസ്റ്റൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് പാപം സാരമില്ല എന്ന് പഠിപ്പിക്കുന്ന ചില ഉപദേശ രൂപങ്ങളുണ്ട്. ഇല്ലെങ്കിൽ കൃപ കൂടെ ഉള്ളത് കൊണ്ട് പാപം സാരമില്ല എന്ന് പഠിപ്പിക്കുന്ന ഉപദേശങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം അൾട്ടിമേറ്റ് ഉപദേശം ഇത്രയേ ഉള്ളൂ, പാപം നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുകയില്ല, പാപം ചെയ്തു കഴിഞ്ഞാൽ, പാപത്തിൽ കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കുഴപ്പമുണ്ടാവുകയില്ല എന്നുള്ള ഉപദേശമാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാന ഉപദേശം. എന്നാൽ ദൈവവചനം പറയുന്നുണ്ട് പാപത്തിൻ്റെ ചതിയാൽ ഹൃദയം കഠിനപ്പെടാതിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യണമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. പാപത്തിൻ്റെ ചതി എന്ന് പറയുന്നത് ഹൃദയം കഠിനപ്പെടുത്തുകയും അൾട്ടിമേറ്റ്ലി നമ്മൾ രക്ഷ നമ്മൾ തള്ളിക്കളയുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ രക്ഷ തള്ളിക്കളയാതിരിക്കാൻ. ആ വാക്യമാണെങ്കിൽ നമുക്കെടുത്ത് പെട്ടെന്ന് വായിച്ചിട്ട് തിരിച്ചു വരാം. എബ്രായ ലേഖനം അതിൻ്റെ രണ്ടാമത്തെ അധ്യായം, ഒരു നാലാമത്തെ അധ്യായം, നാലാമത്തെ അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം, സോറി, മൂന്നാമത്തെ അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം. അവിടെ പറയുന്നത് സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടാകാതെ ഇരിക്കുവാൻ നോക്കുവിൻ. ഇതാരത്താണ്? സഹോദരന്മാരത്താണ് പറയുന്നത്. രക്ഷിക്കപ്പെട്ടവരത്ത് പറയാണ് ദൈവം നിങ്ങളെ തള്ളിക്കളയുമെന്നല്ല അവിടെ പറയുന്നത്. എന്താണ്? ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾക്കുണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കും. അന്നേരം അവിശ്വാസം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിക്കും? ആ വ്യക്തി ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണത് സംഭവിക്കുന്നത്? അതും പാപവുമായിട്ട് എന്താ ബന്ധം? അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയിൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളും. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായിരുന്നുവല്ലോ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അന്നേരം വളരെ ക്ലിയർ ആണ്. എന്താണ്? സഹോദരന്മാരടുത്ത് പറയാണ് ജീവനുള്ള ദൈവത്തെ നിങ്ങൾക്ക് ത്യജിച്ച് കളയാനായിട്ട് കഴിയും. എങ്ങനെയാണ്? അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നിങ്ങൾക്കുണ്ടായാൽ മതി. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവാൻ കഴിയും? പാപം നിങ്ങൾ ചെയ്യുന്തോറും നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടും. ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യാൻ കഴിയാത്ത വിധം, ദൈവശബ്ദത്തോട് റെസ്പോണ്ട് ചെയ്യാൻ കഴിയാത്ത വിധം ഒരു മനുഷ്യന്റെ ഹൃദയം പാപത്താൽ കഠിനപ്പെടുന്നതോടുകൂടി അവൻ ദുഷ്ടഹൃദയമുള്ള അവിശ്വാസം അവന്റെ ഹൃദയത്തിൽ കടക്കും. ഇതേ ഓർഡറിലാണ് ആദ്യം ഉൽപ്പത്തിയിൽ തന്നെ പാപം സംഭവിച്ചത്. ദൈവത്തെ അവിശ്വസിക്കുന്നു, അവന്റെ ഹൃദയം കഠിനപ്പെടുന്നു, ദൈവത്തിൽ നിന്ന് തിരിയുന്നു. അങ്ങനെ അവൻ ദൈവത്തെ തള്ളിക്കളഞ്ഞ് പക്ഷേ അതിന്റെ അധീനതയിലായി. ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ദൈവം വീണ്ടും മഞ്ചി. അന്നേരം ഇങ്ങനെയുള്ള ഉപദേശങ്ങളുടെ അൾട്ടിമേറ്റ്ലി പാപം സാരമില്ല എന്ന് മെസ്സേജ് തരുന്ന ഉപദേശങ്ങളെല്ലാം ഉൽപ്പത്തിയിൽ സാത്താൻ പഠിപ്പിച്ച സൈറ്റാനിസമാണ്. അത് വേറെ ഏത് ഇസമാണെങ്കിലും അതിന്റെ അതിന്റെ പുറകിലുള്ള മെസ്സേജ് സാത്താൻ്റെയാണ്. സാത്താൻ പറയുകയാണ്, നിങ്ങളെ ദൈവം പ്രീഡിസ്റ്റൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ പാപം ചെയ്താലും കുഴപ്പമില്ല എന്ന് നിങ്ങൾ പറയുന്നത് കേട്ട് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന്റെ പുറകിൽ മനസ്സിലാക്കണം, ഇറ്റ്സ് ഈസ് ദ സബ്റ്റിൽ ലൈ ഓഫ് സാത്താൻ. അതിനെ പ്രീഡെസ്റ്റിനേഷൻ ദൈവാനത്തിലുള്ള ഉപദേശമാണ്. എന്നാൽ അങ്ങനെ പറയുന്നതാണെങ്കിൽ യഥാർത്ഥത്തിൽ പ്രീ പ്രോഗ്രാംഡ് ചെയ്തെന്ന രീതിയിൽ നമ്മൾ പറയേണ്ടി വരും. ദൈവം മനുഷ്യരെ പ്രീ പ്രോഗ്രാം ചെയ്ത് ഈ ഭൂമിയിലേക്ക് അയച്ച് ആ പ്രോഗ്രാം അനുസരിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇവർ രക്ഷിക്കപ്പെട്ട് ആ പ്രോഗ്രാം അനുസരിച്ച് ഇവർ സ്വർഗത്തിലേക്ക് പോകും, ഇവർ പാപത്തിൽ എത്ര പാപത്തിലാണെങ്കിലും അവർ കുഴപ്പമില്ല എന്നുള്ള ഉപദേശം ദൈവവചനമല്ല. ഞാൻ പ്രീഡിസ്റ്റിനേഷനെ പറ്റിയൊക്കെ പിന്നീട് പറയാം. എന്നാൽ പ്രീ പ്രോഗ്രാമിംഗ് എന്നൊരു പരിപാടി ബൈബിളിലില്ല. ദൈവം മനുഷ്യനെ പ്രോഗ്രാം ചെയ്തല്ല ഭൂമിയിലേക്ക് വിട്ടത്. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമല്ല ദൈവത്തിന് ദൈവം മനുഷ്യന് കൊടുത്തത്. അതിന് മനുഷ്യൻ പകരം മനുഷ്യന് ദൈവം ഒരു ഫ്രീ വിൽ കൊടുത്തിരുന്നു, ഒരു ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ടായിരുന്നു. അത് പാപം ചെയ്ത് കഴിഞ്ഞിട്ടും അതുണ്ട്. അതുകൊണ്ടാണ് മാനസാന്തരപ്പെടാനായിട്ട് പറയുന്നത്, ദൈവത്തെങ്കിലേക്ക് തിരിവിനെന്ന് പറയുന്നത് കൊണ്ടാണ്. മനുഷ്യനതിന് കഴിയത്തില്ലെങ്കിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഈ ഉപദേശങ്ങളെല്ലാം പുറകിൽ പൈശാചിക കള്ളമാണ്, സൈറ്റനിസമാണ്, സെർപ്പൻറ്റിസമാണ് ഇതിന്റെ പുറകിൽ കൂടി പ്രചരിപ്പിക്കപ്പെടുന്നത്. ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, ഞാൻ ഡീറ്റെയിലേക്ക് എനിക്ക് പോകാനായിട്ട് സമയമില്ല, കാരണം സബ്ജക്റ്റിൽ നിന്ന് നമ്മൾ മാറിപ്പോകും. എന്നാലും ഞാൻ പറഞ്ഞത് മനുഷ്യനെ ദൈവം പ്രോഗ്രാം ചെയ്ത് ഈ ഭൂമിയിലേക്ക് റോബോട്ടായിട്ട് വിടുകയായിരുന്നില്ല. മനുഷ്യൻ ദൈവം പറയുന്ന എല്ലാം ഓട്ടോമാറ്റിക്കലി റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് അങ്ങനെയല്ല ദൈവം വിട്ടത്. കാരണം ദൈവം ഞാൻ നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ ഒരു ചെയിൻ ഓഫ് റിലേഷൻ ഉണ്ടായിരുന്നു. ആ റിലേഷൻ ബേസ്ഡാണ് ദൈവം മനുഷ്യനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ റിലേഷൻ നമ്മൾ ചിന്തിച്ചു, അത് ദൈവത്തിന് ഫ്രീ ആയിട്ടുള്ള സ്വതന്ത്ര ഇച്ഛ കൊടുത്തിരുന്നു. അതിൽ അവൻ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടി സ്നേഹിക്കുകയും അവനെ ഡിപ്പെൻഡ് ചെയ്യുകയും അവനെ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അവനിൽ കൂടി പ്രവർത്തിക്കുകയും ദൈവീക സ്വഭാവം അവന് വെളിപ്പെടുത്താനായിട്ട് കഴിയുകയും ചെയ്യും. ലവ് ടുവേർഡ്സ് ഗോഡ്, ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ് ആൻഡ് ഒബീഡിയൻസ് ടു ഗോഡ്, ഇതായിരുന്നു ആ ചെയിൻ ഓഫ് റിലേഷൻ, ഇല്ലെങ്കിൽ സ്നേഹച്ചരടുകളാൽ ബന്ധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇതാണ്. തുടങ്ങുന്നത് ദൈവത്തോടുള്ള സ്നേഹമാണ്. ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തിൽ ഉള്ള ആശ്രയം, ദൈവത്തോടുള്ള അനുസരണം. എന്നാൽ ഇത് ഈ ഒരു രീതിയിൽ ആദം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം അതിൻ്റെ ഓർഡറിലായിരുന്നു, ദൈവം വെച്ചിരുന്ന ഓർഡറിലെല്ലാം ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ പിശാജ് വന്നിട്ട് പിശാജിനറിയാം ഈ ഓർഡർ തെറ്റിക്കണമെങ്കിൽ ഇതിൻ്റെ ഓർഡറിന്റെ മുകളിൽ നിന്ന് തന്നെയാണ് തെറ്റിക്കാൻ കഴിയുന്നത്. ഇവനെ വന്ന് ദൈവത്തെ അനുസരിക്കരുത് എന്ന് ഒരു ഡിസൊബീഡിയൻസ് എൻഡിലേക്ക് ഇവനെ കൊണ്ടുവരണമെങ്കിൽ മുകളിൽ നിന്ന് ആ ചെയിൻ ബ്രേക്ക് ചെയ്യണം. അന്നേരം ആദ്യം എന്താണ് സംഭവിക്കേണ്ടത്? ഇവൻ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് താഴെ പോരണം. എങ്കിൽ മാത്രമേ ഇവനൊരു റിബല്യൻ നേച്ചർ ഇവനിൽ ഉണ്ടാവുകയുള്ളൂ. ആ റിബല്യൻ നേച്ചറിന്റെ ഔട്ട്കമാണ് ഡിസൊബീഡിയൻസ് എന്ന് പറയുന്നത്. അന്നേരം സ്നേഹത്തിൽ നിന്ന് വീണു പോവുക, ഡിപ്പെൻഡൻസിൽ നിന്ന് വീണു പോയിട്ട് ഇവന്റെ ഉള്ളിൽ റിബല്യൻ ഇവന്റെ ഉള്ളിൽ ഉണ്ടാവുക, അത് ഡിസൊബീഡിയൻസ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. ഇതാണ് പിശാജിന്റെ തന്ത്രം, പിശാജിന്റെ സബ്റ്റിൽ ലൈ. അന്നേരം ആദ്യത്തെ കള്ളം പറഞ്ഞുകൊണ്ട് പിശാജ് അതാണ് സാധിക്കുന്നത്. ഇത് പിശാജ് ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള സാധ്യത കാരണം നമ്മൾ ഈ പാപത്തിന്റെ ഒറിജിൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെനിലല്ല സംഭവിക്കുന്നത്, വേറൊരു ഏതെനിലാണ് ഇത് സംഭവിക്കുന്നത്. ഭൂമിയിലെ ഏതെനിലല്ല, വേറൊരു ഏതെനിലാണ് സംഭവിക്കുന്നത്. അതേ നേച്ചർ പിശാചിലേക്കോട്ടാണ് ഞാൻ അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. എങ്കിലും വാക്യം വേണമെങ്കിൽ നമുക്ക് എടുത്ത് വായിക്കാം. മെസ്സിയാ പ്രവചനം അതിന്റെ 16:12. യെശയ്യാവ് 16:16. യെശയ്യാവ് ഒരു സെക്കൻഡ് ഞാൻ എടുക്കട്ടെ. യെശയ്യാവ് 6:12.
യഹോവ മനുഷ്യരെ ദൂരത്ത് അകറ്റിയിട്ട് ദേശത്തിന്റെ നടുവിൽ വലിയൊരു നിർദ്ദേശം.
അതല്ല യെശയ്യാവ് ഞാൻ ആദ്യം പറഞ്ഞു. യെശയ്യാവ് 14, യെശയ്യാവ് 14:12, സോറി, യെശയ്യാവ് 14:12 പറയാണ് പിശാചിനെ പറ്റിയുള്ള, പിശാച് എങ്ങനെയാണ് വീണു പോയത് എന്നുള്ളത് പറയാണ്.
നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു, ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റ്.
പിശാച് എങ്ങനെയാണ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വീണത് എന്നുള്ളത് പറയുകയാണ്. ഇതിൽ പാപത്തിന്റെ റൂട്ട് നേച്ചർ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അത് നമ്മൾ പലപ്പോഴും ചിന്തിച്ചാണെങ്കിലും ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി എടുത്തുന്നേയുള്ളൂ. അടുത്ത വാക്യത്തിൽ പറയാണ് 13-14 വാക്യങ്ങളിൽ ആ പാപം എന്നതിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് കാണാനായിട്ട് കഴിയും. അവിടെ പറയാണ് ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നെഴിലും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, ഐ ഐ ഐ എന്ന് ഒരു 5 പ്രാവശ്യം തുടർച്ചയായി പറയുന്നുണ്ട്. അത് എവിടെ പറഞ്ഞത്? ഹൃദയത്തിലാണ് പറഞ്ഞത്. നേരെ ഹൃദയത്തിൽ, പിശാചിന്റെ ഹൃദയത്തിൽ ഉണ്ടായ റിബല്യൻ നേച്ചറാണ് പിശാചിന്റെ നേച്ചർ. അതാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് മുമ്പോട്ട്. എസക്കിയൽ പ്രവചനം അതിന്റെ 28:12 ഇതേ കാര്യം പറയുന്നുണ്ട്. എസക്കിയൽ അതിന്റെ അത് തന്നെ, നീ മാതൃകാപൂർണനാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. അന്നേരം അവൻ ബുദ്ധിമാനായിരുന്നു, ജ്ഞാനമുള്ളവനായിരുന്നു, സൗന്ദര്യ സമ്പൂർണനായിരുന്നു. നീ ദൈവത്തിന്റെ തോട്ടമായ ഏതനിലായിരുന്നു. അല്ലെ, ഇത് ഭൂമിയിലെ ഏതനല്ല, അത് വേറൊരു ഏതനാണ്. ദൈവത്തിന്റെ തോട്ടമായ ഏതനെ പറ്റിയാണ് അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അത് ഇതേ കാര്യം തന്നെ പിശാച് വീണതിനെ പറ്റി തന്നെ വിശദീകരിക്കുകയാണ്. അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അതിന്റെ താഴേക്ക് വരുമ്പോൾ പറയാണ്, നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിന്നിൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യു ആർ ഇന്റേണലി ഫിൽഡ് വിത്ത് വയലൻസ്. നേരെ ഞാൻ പറഞ്ഞത് പിശാചിന്റെ ഉള്ളിലുണ്ടായ ഞാൻ എന്നുള്ള നേച്ചറാണ് പിശാച് ആദത്തിലേക്ക് ഹവയിലേക്ക് പകരുന്നത്. അതായത് ദൈവത്തിന് കീഴടങ്ങാൻ കഴിയാത്ത പൈശാചിക സ്വഭാവം ആണ് പാപത്തിന്റെ റൂട്ട്, റിബല്യൻ എന്നുള്ളതിന്റെ റൂട്ട്. അതാണ് ആദത്തിലേക്ക് പിശാച് പകരുന്നത്. നേരെ അത് ആദത്തിലേക്ക് ഉണ്ടാവുന്നതിന്, ഇല്ലെങ്കിൽ ഹവയിൽ കൂടി ആദത്തിൽ കൂടി മനുഷ്യവർഗത്തിലേക്ക് കടക്കേണ്ടതിന് ആദ്യം പിശാച് ചെയ്തത് ദൈവത്തിന്റെ സ്നേഹത്തെ സംശയിക്കുക എന്നുള്ള കാര്യമാണ്. അതാണ് പിശാച് പറയുന്നതിന്റെ ആ ക്രാഫ്റ്റിനെസിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കൗശലത്തിന്റെ. അതാണ് പറഞ്ഞിരിക്കുന്നത്, യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ കൗശലത്തിന്റെ ലക്ഷണമാണ്. ആ ദൈവവചനത്തെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് ആദ്യം ഒരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യത്തിൽ കൂടി ദൈവം ഇവനെ സ്നേഹിക്കുന്നില്ല എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. അതാണ് അതിന്റെ 4 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. അന്നേരം പിശാച് പറയാണ്, ദൈവം നിനക്കൊരു റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട്. ദൈവം റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും തിന്നുവാൻ നല്ലതുമായിട്ടുള്ള ഒരു വൃക്ഷത്തെ ഈ തോട്ടത്തിന്റെ നടുക്ക് വെച്ചിട്ട് അത് തിന്നരുതെന്നുകൂടെ നിന്റെ അടുത്ത് പറഞ്ഞതിന്റെ ഉദ്ദേശം, ദൈവം നിനക്ക് നന്മ അനുസരിക്കാൻ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതൊരു കാണാൻ കൊള്ളാത്തതും കാണാൻ ഭംഗിയില്ലാത്തതും തിന്നാൽ കയ്പുള്ളതുമായിട്ടൊരു വൃക്ഷമാണെങ്കിൽ കുഴപ്പമില്ല. അതിന് പകരം കാണാൻ ഭംഗിയുള്ളതാണ്, കണ്ണിന് നല്ല കാര്യമാണ്, ഭക്ഷിക്കാനും നല്ലതാണ്, ജ്ഞാനം പ്രാപിപ്പാൻ ഉത്തമമായിട്ടുള്ളൊരു വൃക്ഷം നടുക്ക് വെച്ചിട്ട് അത് തിന്നരുത്, അതിൽ തുടരുത്, അതിൽ അത് ആ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് പറയുന്നത് വെച്ചിരിക്കുന്ന റെസ്ട്രിക്ഷൻ അതൊരു ദൈവം സ്നേഹിക്കുന്നതുകൊണ്ടല്ല എന്നാണ് പിശാജ് പറയുന്നത്. ഇതാണ് പിശാജിന്റെ കള്ളത്തിന്റെ ക്രാഫ്റ്റിനെസ് എന്ന് പറയുന്നത്. ഈ ക്രാഫ്റ്റിനെസ്സിലാണ് പലരും വീണു പോകുന്നത്. അടിസ്ഥാനപരമായിട്ട് പിശാജ് എന്താ പറയുന്നറിയാമോ, ദൈവം നിനക്കൊരു കാര്യം റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നു. ദൈവം അലോ ചെയ്തിരിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്, ദൈവം കൊടുത്തിരിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ അധ്യായം രണ്ടാമത്തെയും ബാക്കിയും വായിച്ചു കഴിഞ്ഞാൽ ആദമിന് ആവശ്യമുള്ളതെല്ലാം ദൈവം കൊടുത്തു, എല്ലാ ആവശ്യമുള്ളതും കൊടുത്തു. ദൈവം ഒരു കാര്യം റെസ്ട്രിക്ട് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് പിശാജ് ആ റെസ്ട്രിക്ട് ചെയ്ത ഒറ്റ കാര്യത്തിലേക്ക് പോയിന്റ് ചെയ്തിട്ട് പറയാണ്, ഇത് നിനക്ക് എന്തിനാണ് റെസ്ട്രിക്ട് ചെയ്യുന്നിരിക്കുന്ന അറിയാമോ, ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല. ദൈവം നിന്നെ സ്നേഹിക്കാത്തത് കൊണ്ട് ഈ റെസ്ട്രിക്ഷൻ നിനക്ക് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, ഇതിനെ ക്രോസ് ചെയ്യണം. ദൈവം വെച്ചിരിക്കുന്ന ബൗണ്ടറി ക്രോസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ദൈവം എല്ലാ മനുഷ്യർക്കും അവരുടേതായ ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട്. ആ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ, ദൈവത്തിന്റെ സ്നേഹത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ബൗണ്ടറിയാണ്. അതിനെ ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം വെച്ചിരിക്കുന്ന ബൗണ്ടറി. അത് ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ ബൗണ്ടറി ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ജോലിയിലുള്ള ബൗണ്ടറി ആയിരിക്കാം, ഇല്ലെങ്കിൽ കുടുംബത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു ബൗണ്ടറി ആയിരിക്കാം. വേറൊരു വ്യക്തിക്ക് അതായിരിക്കത്തില്ല. ഓരോരുത്തർക്കും ദൈവം വെച്ചിരിക്കുന്ന ചില ബൗണ്ടറീസ് ദൈവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആരോഗ്യത്തിലായിരിക്കാം പല കാര്യങ്ങൾ. പിശാജ് എന്താ ചെയ്യുന്ന അറിയാമോ, ആ ഒരൊറ്റ കാര്യത്തിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ ഇത് നിനക്ക് ദൈവം തടഞ്ഞിരിക്കുന്നതിന്റെ കാരണം, ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണെന്ന് പറയും. ഈ കള്ളം മനുഷ്യൻ വിശ്വസിക്കുകയും പിശാജിന് അടിമയായിത്തീരുകയും ചെയ്യുകയാണ്. നേരം ദൈവം വെച്ചിരിക്കുന്ന ഈ ബൗണ്ടറി ക്രോസ് ചെയ്യാനായിട്ട് വേണ്ടത് പറയാണ്. പലപ്പോഴും ഞങ്ങളുടെ ഈ ഫിനാൻഷ്യൽ ബൗണ്ടറി എന്നുള്ളത് ദൈവം വലിയ ജ്ഞാനത്തിൽ ചിലർക്ക് വെച്ചിരിക്കുന്നതാണ്. എന്നാൽ ദ്രവ്യാഗ്രഹം എന്ന് പറയുന്ന കാര്യം മനുഷ്യന്റെ ഉള്ളിൽ കടക്കുകയും ദൈവം മനുഷ്യൻ ഈ ഫിനാൻഷ്യൽ ബൗണ്ടറി ക്രോസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ചിലർ പോയി കടത്തിൽ പോയി കുടുങ്ങുന്നത്. ഞാൻ പറഞ്ഞത് അത്യാവശ്യത്തിന് കടം വാങ്ങിക്കുന്നതിനെ പറ്റി ഒന്നുമല്ല ഞാൻ പറയുന്നത്. എന്നാൽ ജഡമോഹത്തിന് വേണ്ടിയിട്ടും കൺമോഹത്തിന് വേണ്ടിയിട്ടും ജീവനത്തിന്റെ പ്രതാപത്തിന് വേണ്ടിയിട്ടും പണം എന്നുള്ള കാര്യത്തിന്റെ പുറകെ ഓടി മനുഷ്യൻ പിശാചിന്റെ അടിമയായി തീരുകയാണ്. സഭാപ്രസംഗിയിൽ ഒരു വാക്യമുണ്ട്, സഭാപ്രസംഗി അതിന്റെ 10:8. ഞാൻ പെട്ടെന്ന് ആ വാക്യം ഒന്ന് എടുക്കാം, ഞാൻ തിരിച്ചു വരാം സബ്ജക്റ്റിലേക്ക്. ഞാൻ സൈഡ് ട്രാക്ക് ചെയ്ത് പോകണമെന്ന് വിചാരിക്കുന്ന അല്ലെങ്കിലും പറഞ്ഞു വരുമ്പോൾ പോകുന്നതാണ്. സഭാപ്രസംഗി അതിന്റെ 10:8 വാക്യമാണ്. ആ കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, ആ മതിൽ പൊളിക്കുന്നവനെ എന്ത് സംഭവിക്കുന്ന പറഞ്ഞേ, ആ പാമ്പ് കടിക്കും. എന്താണെന്നറിയാം, ഈ മതിൽ ദൈവം വെച്ചേക്കുന്നത് എന്തിനാണെന്നറിയാമോ, ഈ പാമ്പ് കടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പ്രൊട്ടക്ഷനാണ്. ഞാൻ പറഞ്ഞു പാമ്പ് എന്നുള്ളത് കൺസിസ്റ്റന്റ് ആയി ഇല്ലെങ്കിൽ ഒരുമാതിരി എല്ലായിടത്തും പിശാചിനെ തന്നെയാണ് കാണിക്കുന്നത്. നേരം ദൈവം ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട്, അത് ഫിനാൻഷ്യൽ ബൗണ്ടറി ആയിരിക്കാം, ബാക്കി പല ബൗണ്ടറീസ് ആയിരിക്കാം. ഇത് നിങ്ങൾ ക്രോസ് ചെയ്ത് ആ മതില് പൊളിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ, ആ പിശാജ് എന്നെ പിടിക്കും, പാമ്പ് കടിക്കും ഉറപ്പാണ്, പിന്നെ അത് കിടന്ന് കുടുങ്ങും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ദ്രവ്യാഗ്രഹം സകല ദോഷത്തിന് മൂലമാകുന്നു. അത് ചിലർ കാംക്ഷിച്ചിട്ട് അനേക കാര്യങ്ങൾ കുടുങ്ങിപ്പോകും. ഇത് ഞാൻ പറഞ്ഞു കേട്ടെ, അന്നേരം പൈശാചിക കള്ളങ്ങളാണ് ഇതെല്ലാം. ദൈവം മനുഷ്യൻ റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട്, ദൈവത്തിന്റെ സ്നേഹത്തിലാണ്. ദൈവത്തിന് അറിയാം ഇതൊക്കെ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവ സന്നിധിയിൽ നിന്ന് തന്നെ വീണു പോകും എന്നുള്ളത് കൊണ്ട് ദൈവം വെച്ചിരിക്കുന്ന റെസ്ട്രിക്ഷനെ ദൈവത്തോട് ചോദിക്കാതെ ദൈവം വെച്ചിരിക്കുന്ന അധികാരത്തിന്റെ കീഴിൽ നിന്ന് മുകളിലേക്ക് അതിനെ ക്രോസ് ചെയ്ത് മതിൽ കടന്നു പോകുന്ന വ്യക്തികൾ പിശാചിന്റെ അടിമയായിത്തീരും. പാമ്പ് അവനെ കടിക്കും, പൈശാചിക ലൈയിൽ അവൻ വീണുപോകും. അന്നേരം പിശാചിന്റെ കള്ളം ഇവന്റെ ഇല്ലെങ്കിൽ ഹവ്വയുടെ ഉള്ളിൽ കൊടുക്കുകയാണ്. ദൈവം വെച്ചിരിക്കുന്ന ഈ റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ, നല്ലതും ഭംഗിയുള്ളതും, അതുകൂടെ നിനക്ക് കിട്ടിയ എന്താ കുഴപ്പം. ദൈവം വെച്ചിരിക്കുന്ന റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ, ഇത്ര ഈ ഇങ്ങനെ നിന്നെ ഞെരുക്കി വെച്ചിരിക്കുന്നേ, ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം നീ, അതോടുകൂടി ദൈവസ്നേഹത്തിൽ നിന്ന് ഒരു വ്യക്തി വീണു പോകുമ്പോഴേക്കും ആ വ്യക്തി അടുത്തതായി വീഴുന്നത് ദൈവത്തിൽ നിന്നുള്ള ഡിപ്പെൻഡൻസിൽ നിന്ന് വീഴുകയാണ്, ദൈവത്തിലുള്ള ആശ്രയത്തിൽ നിന്ന് വീഴുകയാണ്, അവൻ റിബല് ചെയ്യുകയാണ്. അവിശ്വാസത്തിന്റെ റിയൽ ലക്ഷണം എന്ന് പറയുന്നത് റിബല്യനാണ്, ഹൃദയത്തിൽ നിന്നുള്ളാവുന്ന റിബല്യൻ. അതാണ് പിശാചിൽ ഉണ്ടായത്, അതാണ് യഥാർത്ഥത്തിൽ ഹൗവയിലും ആദത്തിലും ഉണ്ടായത്. അല്ലാതെ ഒരു ഡിസൊബീഡിയൻസ് മാത്രമായിരുന്നില്ല. പലരും ചിന്തിക്കുന്ന ഒരു പഴം പറിച്ചു കഴിച്ചതിന് ഇത്ര എന്താ പ്രശ്നം എന്നാണ്. അതിന്റെ എല്ലാം പുറകിൽ പൈശാചിക നേച്ചർ ഇവർ അഡാപ്റ്റ് ചെയ്യുകയായിരുന്നു. ഇന്നും അത് തന്നെയാണ് സംഭവിക്കുന്നത്. മനുഷ്യൻ പാപത്തിൽ വീഴുകയും തുടരുകയും ചെയ്യുന്നത് പെട്ടെന്നല്ല, അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിന്റെ ഭാഗമാണ്. ഇനി നേരം ഇത് അഹുവ വിശ്വസിച്ചു, പിശാജ് കള്ളം പറഞ്ഞു, പിശാജിന്റെ കള്ളം വിശ്വസിച്ചു, ദൈവസ്നേഹത്തെ സംശയിച്ചു, ദൈവിക ഡിപ്പെൻഡൻസിൽ നിന്ന് പുറത്തേക്ക് വന്നു, അതോടുകൂടി അത് മാനിഫെസ്റ്റ് ചെയ്തതാണ് പഴം പറിച്ച് കഴിക്കുക എന്ന് പറയുന്ന ഡിസൊബീഡിയൻസ്. ഇതിന്റെ അവസാനമാണ് വരുന്നത്, ആദ്യമല്ല വരുന്നത്. എന്നാൽ ഈ ചെയിൻ പിശാജ് ബ്രേക്ക് ചെയ്യുക. അങ്ങനെ ഈ കാര്യം ഹവ്വ ചെയ്തതോടുകൂടി ഹവ്വ റിബല്യൻ നേച്ചർ അഡപ്റ്റ് ചെയ്യുകയാണ്. ദൈവം വെച്ചിരിക്കുന്ന രണ്ട് അതോറിറ്റീസ് ഹവ്വ ഒരേ സമയം ബ്രേക്ക് ചെയ്യുകയാണ്. ദൈവം മനുഷ്യന് പല അതോറിറ്റീസ് വെച്ചിട്ടുണ്ട്. ഹവ്വയ്ക്ക് ദൈവം വെച്ചിരിക്കുന്ന രണ്ട് അതോറിറ്റി ഉണ്ടായിരുന്നു. ഒന്ന് ഹവ്വയുടെ തലയായിട്ടുള്ള ആദം, രണ്ടാമത്തേത് ആദത്തിന്റെയും ഹവ്വയുടെയും തലയായിട്ടുള്ള ദൈവം. ഈ രണ്ട് ബാരിയറും റെസ്ട്രിക്ട്, ആ രണ്ട് റെസ്ട്രിക്ഷനും ബ്രേക്ക് ചെയ്തുകൊണ്ട് ഹവ്വയുടെ റിബല്യൻ നേച്ചർ പുറത്തു വരികയാണ്. ഇന്നും ദൈവം വെച്ചിരിക്കുന്ന അതോറിറ്റീസ് ഉണ്ട്, പല അതോറിറ്റീസ് ഉണ്ട്. ദൈവസഭയിൽ വെച്ചിട്ടുണ്ട്, ജോലിയിൽ വെച്ചിട്ടുണ്ട്, ഭവനത്തിൽ വെച്ചിട്ടുണ്ട്. ഈ പാപത്തിന്റെ എല്ലാ അടിസ്ഥാന സ്വഭാവം എന്ന് പറഞ്ഞാൽ റിബല്യൻ നേച്ചർ തന്നെയാണ്. ദൈവം വെച്ചിരിക്കുന്ന അതോറിറ്റികളോട് റിബല്യ ചെയ്യുക, അൾട്ടിമേറ്റ്ലി ദൈവത്തോട് റിബല്യ ചെയ്യുക. ഈ പാപത്തിന്റെ യഥാർത്ഥ സ്വഭാവം അതാണ്. അവിശ്വാസം എന്ന് പറഞ്ഞാൽ റിബല്യനാണ്. നമ്മൾ പുതിയ നിയമത്തിലേക്കും വിശ്വാസത്തെ പറ്റി ഏറ്റവും കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ്, റിപ്പീറ്റഡ്ലി പറയുന്നതാണ്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളത്. അത് കോട്ട എടുത്തിരിക്കുന്നത് ഹബക്കൂക്കിന്റെ പ്രവചനം അതിന്റെ രണ്ടിന്റെ പതിനാലിൽ നിന്നാണ്. ആ വാക്യം വേണമെങ്കിൽ എടുത്ത് വായിക്കാം, ഹബക്കൂക്ക് രണ്ടിന്റെ പതിനാല്.
വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ വർഗത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. കൂട്ടുകാരുടെ നഗ്നത കാണേണ്ടതിന്
എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള കൊട്ടേഷൻ ഹബക്കൂക്ക് എത്ര നാലാമത്തെ അധ്യായം വായിച്ചു. ആ വാക്യം നിങ്ങൾ വായിച്ചു, അടുത്തവർക്ക് വായിക്കാം.
അത് നേരുള്ളതല്ല, നീതിമാന വിശ്വാസത്താൽ.
ഫുൾ ഫുൾ വാക്യം ഒന്ന് വായിച്ചു.
അവന്റെ മനസ്സ് അവനെ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല, നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കുന്നു.
അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു. എന്നിട്ട് അതിന്റെ തുടർച്ചയാണ് പറഞ്ഞിരിക്കുന്നത്, നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കുന്നു. പ്രൈഡ് എന്നുള്ളതാണ് നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുക എന്നുള്ളതിന് നേരെ ഓപ്പോസിറ്റ്, ഹൃദയത്തിൽ ഉണ്ടാകുന്ന പ്രൈഡാണ്. ആ പ്രൈഡാണ് റിബല്യൻ എന്ന് പറയുന്നത്. മനുഷ്യന്റെ ഞാൻ എന്നുള്ള ഭാവമാണ് യഥാർത്ഥത്തിൽ പിശാചിന്റെ സ്വഭാവം. അതാണ് വിശ്വാസത്തിൽ ഒരു വ്യക്തി ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ നിന്ന് അവനെ എതിർത്ത് നിൽക്കുന്നത്. ഇതിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് യഥാർത്ഥത്തിൽ അനുസരണക്കേട് എന്ന് പറയുന്നത്, ഡിസൊബീഡിയൻസ് എന്ന് പറയുന്നത് ഇതിന്റെ മാനിഫെസ്റ്റേഷൻ ആണ്. ഒന്ന് ശമുവേൽ അതിന്റെ പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. ഒന്ന് ശമുവേൽ 15:23.
മത്സരം ആഭിചാര ദോഷം പോലെ, സാക്ഷ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെ മാറും.
ആ അവിടെ പറഞ്ഞിരിക്കുകയാണ് മത്സരം, റിബല്യൻ എന്ന് പറഞ്ഞിരിക്കുന്നവരുടെ മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയാകുന്നു. ഫോർ റിബല്യൻ ഈസ് ആസ് ദ സിൻ ഓഫ് ഡിവിനേഷൻ. എന്നിട്ട് താഴേക്ക് പറയുമ്പോഴാണ് നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞിരുന്നത്, കളഞ്ഞിരിക്കുന്നത് കൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. മുകളിൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാ പറയാണ്, അവിടെ പറയുന്നത് ശമുവേൽ പറയാണ്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളുടെയും ഹനയാഗങ്ങളുടെയും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതെന്ന് പറഞ്ഞിട്ട് പറയാണ് റിബല്യൻ എന്ന് പറയുന്നത് ആഭിചാര ദോഷം പോലെ. ഇത് തമ്മിലുള്ള കണക്ഷൻ എന്താണ്? ഇത്രയേ ഉള്ളൂ. ദൈവത്തെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് കേൾക്കും, ദൈവം എന്താണ് പറയുന്നതെന്ന് കേൾക്കും. ആ കേൾക്കുന്ന വ്യക്തി ആ കേൾക്കുന്നത് അനുസരിക്കും. അതാണ് യേശുക്രിസ്തു പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും. നേരെ ദൈവത്തെ കേൾക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ദൈവിക സബ്മിഷനിൽ, ദൈവത്തോട് ഒബേ ചെയ്തുകൊണ്ട് ദൈവിക ഡിപ്പെൻഡൻസിൽ ജീവിക്കും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണെന്ന് അറിയാമോ? നേരെ ഓപ്പോസിറ്റ് ആണ് റിബല്യൻ എന്ന് പറയുന്നത്. ദൈവത്തെ കേൾക്കാതെ, ദൈവശബ്ദം കേൾക്കാതെ അതിനെതിരെ മത്സരിക്കുന്ന ഹൃദയത്തിലെ ഭാവം, ഇതാണ് ശൗലിന്റെ ജീവിതത്തിൽ വന്നത്. ശൗൽ ഒരു റിബല്യസ് മനുഷ്യന്റെ എല്ലാ ലക്ഷണവും കാണിക്കുന്ന മനുഷ്യനായിരുന്നു. അതിലേക്ക് പിന്നീട് വരാം. ഞാൻ നേരെ പറഞ്ഞത് ആദ്യം ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് വീഴുന്നു, അതോടുകൂടി ദൈവത്തെ അവിശ്വസിക്കുന്നു, ദൈവത്തിന്റെ ഡിപ്പെൻഡൻസിൽ നിന്ന് ഇവൻ പുറത്തു കടക്കുന്നു, അതോടുകൂടി ഇവന്റെ ഉള്ളിൽ ഒരു റിബല്യൻ നേച്ചർ, പിശാചിന്റെ നേച്ചർ ഇവന്റെ ഉള്ളിലേക്ക് കടക്കുന്നു. ആ പിശാചിന്റെ നേച്ചറിന്റെ മാനിഫെസ്റ്റേഷനായിട്ട് ഇവൻ ഡിസൊബീഡിയൻസിലേക്ക് പോകുന്നു. ഈ പിശാചിന്റെ നേച്ചർ വെച്ചുകൊണ്ട് ഇവൻ ചെയ്യുന്ന എല്ലാം പാപമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വിശ്വാസത്തിൽ ഉത്ഭവിക്കാത്ത എല്ലാം പാപമാണ്. ഇനി പിശാചിന്റെ നേച്ചർ കൊണ്ട് ഇവൻ എന്തൊക്കെ ആത്മീയ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്താലും അതും പാപം തന്നെയാണ്. പലർക്കും അത് അറിയില്ല. ഇതിന്റെ മാനിഫെസ്റ്റേഷൻ പല രീതിയിൽ വരാം. പല റിലീജിയസ് ഫോമിൽ റിബല്യൻ, പിശാചിന്റെ നേച്ചർ പല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യാം, മാനിപ്പുലേറ്റ് ചെയ്യാം. പക്ഷെ ഇതെല്ലാം അതിന്റെ അടിസ്ഥാന സ്വഭാവം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്യാത്തതെല്ലാം പിശാചിന്റെ സ്വഭാവമാണ്. എന്നിട്ട് ഇതാണ് ഹവ്വായുടെ ജീവിതത്തിൽ വന്നത്. അങ്ങനെ ഹവ്വ പിശാചിന്റെ വാക്ക് കേട്ടു, ദൈവം വെച്ചിരിക്കുന്ന അധികാരത്തിൽ നിന്ന് പുറത്തു വന്നു. യഥാർത്ഥ ഫ്രീഡം എന്നത് ദൈവിക അധികാരത്തിന്റെ പുറത്തുള്ള ഫ്രീഡമാണ് എന്ന് പിശാച് ഹവ്വായെ പഠിപ്പിച്ചു. അങ്ങനെ അത് ചെയ്താലും നീ മരിക്കുകയില്ല നിശ്ചയം എന്നുള്ളത് പഠിപ്പിച്ചിട്ട് പിശാചിന്റെ ഈ കള്ളം വിശ്വസിച്ചുകൊണ്ട്, ഈ ക്രാഫ്റ്റ്നെസ് വിശ്വസിച്ചുകൊണ്ട് ഹവ്വ പഴം കഴിച്ച്, അങ്ങനെ ഹവ്വ ആദ്യം പാപത്തിൽ വീഴുകയാണ്. അതാണ് അതിന്റെ ഓർഡർ. അതിന്റെ തുടർച്ചയായി നമ്മൾ ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ വാക്യം, മൂന്നാമത്തെ വാക്യത്തിന്റെ ആറ് മൂന്നാമത്തെ അധ്യായത്തിന്റെ ആറ് ഏഴ് വാക്യങ്ങൾ.
ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു.
അവിടെ പിശാച് പറയാണ് യു ക്യാൻ എൻജോയ് ദിസ് ഫ്രൂട്ട്. ദൈവം വെച്ചിരിക്കുന്ന റെസ്ട്രിക്ഷൻ ക്രോസ് ചെയ്തിട്ടും നിനക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഈ ഭൂമിയിൽ പലതും ഉണ്ട്. അതൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ യു നോട്ട് ടു ക്രോസ് ദ ബൗണ്ടറി. ഈ അധികാരത്തിന്റെ പുറത്തു വരണം. ഈ അധികാരത്തിന് കീഴിലുള്ള സ്വാതന്ത്ര്യം യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല. അന്നേരം ആദ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ച സ്ത്രീ ഹവ്വായാണ്, അല്ലെങ്കിൽ ഫെമിനിസ്റ്റ്, ഫസ്റ്റ് ഫെമിനിസ്റ്റ് എന്ന് പറയാം. ദൈവം വെച്ചിരിക്കുന്ന അധികാരത്തിന്റെ പുറത്ത് കടന്ന ആദ്യത്തെ സ്ത്രീ, സ്വയം അധികാരം, സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സ്ത്രീ പുറത്തു വരികയാണ്. ആ സ്ത്രീയുടെ സന്തതികളായിട്ട് വന്നിട്ടുള്ള കുറെ ആൾക്കാരാണ് ഇപ്പോഴും അതിനുവേണ്ടി വാദിക്കുന്നത്. ഇനി എന്നിട്ട് അങ്ങനെ ഈ സ്ത്രീ ഹവ്വ പഴം പറിച്ചു കഴിഞ്ഞ് ദൈവിക അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി വരിക. അടുത്തതായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദത്തിനാണ്. ആദത്തിനാണ് ദൈവം അതോറിറ്റി കൊടുത്തിരിക്കുന്നത്. അന്നേരം ഹവ്വ ഇതിൽ നിന്ന് പുറത്തു വന്ന് കഴിയുമ്പോൾ ആദത്തിനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ട് ഓപ്ഷനാണ് പിന്നീട് ആദത്തിനുള്ളത്. ആദത്തിനുള്ള രണ്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകിൽ ദൈവത്തിന്റെ അധികാരം എക്സിക്യൂട്ട് ചെയ്യാം, ആ ഭവനത്തിൽ ദൈവിക അധികാരം എക്സിക്യൂട്ട് ചെയ്ത് ആ റിബല്യനെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ദൈവിക അധികാരത്തിൽ നിന്ന് പുറത്തു വന്ന് ഈ ഭാര്യയോട് ചേർന്ന്, ഭാര്യയോട് പറ്റിച്ചേരുക എന്ന് പറയുന്നത് പോലെ, ഇതൊരു സ്പിരിച്വൽ യൂണിയൻ അല്ല, ഇത് ദൈവത്തെ കൂടാതെയുള്ള പറ്റിച്ചേരലാണ്. അന്നേരം ഭാര്യയോട് പറ്റിച്ചേർന്ന് ദൈവത്തിൽ നിന്ന് മാറാം. അന്നേരം ആദത്തിന് മുമ്പിൽ ഈ രണ്ട് ചോയ്സ് ഉണ്ടായിരുന്നു. ആദം രണ്ടാമത്തേത് ഓപ്റ്റ് ചെയ്തു, ഹവ്വായോട് ചേർന്ന് ദൈവിക അധികാരത്തിൽ നിന്ന് ആദവും പുറത്തു വന്നു. അന്നേരം ആദം ചെയ്തത്, അതുകൊണ്ട് തന്നെ ബൈബിൾ കൺസിസ്റ്റന്റ് ആയി, ബൈബിൾ ഒരിടത്തും ആദം വഞ്ചിക്കപ്പെട്ടു എന്ന് ഒരിടത്തും പറയുന്നില്ല. ഞാൻ വാക്കിങ്ങിൽ എടുക്കുന്നില്ല, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ആദത്തിന്റെ പാപത്തിനെ പറ്റി എവിടൊക്കെ പറയുന്നു, അവിടെ ഒരിടത്ത് നമ്മൾ പറയുന്ന പോലെ ആദം വീണുവെന്നു, ആദം വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുന്നില്ല, ആദം കൽപ്പന ലംഘിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരം ആദത്തിൻ്റെ ഇറ്റ് വാസ് എ ഡെലിബറേറ്റ് റിബല്യൻ. ആദം ഇതിന്റെ കോൺസിക്വൻസും അറിഞ്ഞിട്ട് ഹവ്വായോട് ചേർന്ന് നിൽക്കുകയാണ്. നേരം എന്താണ് ഇത് കാണിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ അധികാരം എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്. റിബല്യൻ കാണുമ്പോൾ, ദൈവം വെച്ചിരിക്കുന്ന സ്പിരിച്വൽ അതോറിറ്റിയുടെ കീഴിലുള്ള റിബല്യൻ കാണുമ്പോൾ, ദൈവം പറയുന്ന അതിനെ യഥാർത്ഥത്തിൽ അതിനെ അവിടെ വെച്ച് തന്നെ അത് ഡീൽ ചെയ്യണമെന്നുള്ളതാണ്. എന്നാൽ അത് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കാണുമ്പോൾ ദൈവിക അധികാരമുള്ളവർ ഒരു കോംപ്രമൈസ് സ്റ്റാൻഡിലേക്ക് പോകും, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ്. അതാണ് ആദ്യം ചെയ്തത്. അതോടുകൂടി എന്ത് സംഭവിച്ചു? ദൈവിക അധികാരം ആദത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു. അന്നേരം ദൈവിക അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം വെച്ചിരിക്കുന്ന അതോറിറ്റികൾ ബ്രേക്ക് ചെയ്യപ്പെടുമ്പോൾ, അത് സഭയിലാണെങ്കിലും ഭവനത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും റിബല്യൻ കാണുമ്പോൾ, അതിനെ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ അധികാരം ഉപയോഗിച്ച് ഡീൽ ചെയ്യണം എന്ന് തന്നെയാണ് ദൈവം വെച്ചിരിക്കുന്ന സിസ്റ്റം. അത് ചെയ്യാതിരുന്നാൽ, അതിനുവേണ്ടി നമ്മൾ കോംപ്രമൈസ് ചെയ്താൽ, സത്യം പറയേണ്ടിടത്ത് നമ്മളത് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് ദൈവിക അധികാരം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, തന്നേക്കാൾ കൂടുതൽ അപ്പനെയോ അമ്മയെയോ മകനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല, തന്റെ ക്രൂശെടുത്ത് എന്റെ പിന്നാലെ വരുന്ന വരാത്തവനും എനിക്ക് യോഗ്യനല്ല. അതിന് മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമുണ്ട്, എന്താണെന്നറിയാമോ? ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നിരിക്കുന്നു എന്ന് വിചാരിക്കരുത്. ആ വാക്യത്തിന്റെ തുടർച്ചയാണിത്. എന്നിട്ട് പറയാണ്, ഒരു വീട്ടിൽ അപ്പനെ മകനോടും ഭാര്യയെ ഭർത്താവിനോടും, അല്ലെങ്കിൽ അപ്പനെ മകനോടും, അങ്ങനെ ആ റിലേഷനിന്റെ നടുക്കേക്ക് ഞാൻ വാള് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, എന്നേക്കാൾ കൂടുതൽ അപ്പനെയോ അമ്മയെയോ ഭാര്യയെയോ മകനെയോ സ്നേഹിക്കുന്നവനെനിക്ക് യോഗ്യനല്ല. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവ സ്നേഹത്തിൽ നിന്ന് മാറിയിട്ട് നമ്മൾ മനുഷ്യ സ്നേഹത്തിലേക്ക് വീഴുമ്പോഴേക്കും നമ്മൾ കോംപ്രമൈസേഴ്സ് ആയിത്തീരുകയാണ്. അത് സഭകളിൽ സംഭവിക്കാം, ഭവനങ്ങളിൽ സംഭവിക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞു, പിശാജ് ഒരു പീസ് ഉണ്ടാക്ക, അല്ലെങ്കിൽ ആഡം ഒരു പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദൈവിക അധികാരത്തിന് പുറത്തു വരികയായിരുന്നു. ദൈവം അങ്ങനത്തെ സമാധാനം ആഗ്രഹിക്കുന്നില്ല. അതിനുപകരം ദൈവം അവിടെ ആദം ദൈവത്തോടു കൂടെ ചേർന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിന് വേറൊരു ഫലമായി. അതിലേക്ക് ഞാൻ പോകുന്നില്ല, നമുക്കറിയത്തില്ല. എന്നാൽ ഇതാണ് ആദത്തിന്റെ കാര്യത്തിൽ നടന്നത്. ആദവും ദൈവിക അധികാരത്തിൽ നിന്ന് പുറത്തു വന്നു. അതോടുകൂടി ആണ് അടുത്ത കാര്യം എഴുതിയിരിക്കുന്നത്. ബാക്കി വെച്ചു ഏഴാമത്തെ വാക്യം.
ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നടന്നു അത്തിയില കെട്ടിത്തുന്നി തങ്ങൾ കരയാടെ ഉണ്ടാക്കി.
ഓക്കെ, ഇവിടെയാണ് പാപം സർവ മനുഷ്യരിലേക്കും കടക്കുന്നത്. ആദം പാപം ചെയ്തതോടുകൂടി ആദം എന്ന തല, ഇല്ലെങ്കിൽ ആദം എന്ന സീഡ്, ദൈവത്തിന്റെ ആദ്യ മനുഷ്യൻ പാപം ചെയ്തതോടുകൂടി എന്ത് സംഭവിച്ചു? മനുഷ്യവർഗം പാപത്തിലേക്ക് വീഴുന്നതിന്റെ ആദ്യത്തെ ലക്ഷണമാണ് കാണുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ് ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞു, അത്തിയില കൂട്ടിത്തുന്നി ഒരു അടയാളുണ്ടാക്കി. എന്നിട്ട് ഇതിന്റെ ഒരു ഓർഡർ ഒന്നുകൂടി ഞാൻ പറയാണ്, എങ്ങനെയാണ് പാപം കടന്നു വന്നത്. പിശാജൊരു കള്ളം പ്രസംഗിക്കുന്നു, പാപം വിഷയമല്ല എന്നൊരു കള്ളം പ്രസംഗിക്കുന്നു. ആ കള്ളം ആദം അല്ലെങ്കിൽ ഹവ്വ വിശ്വസിക്കുന്നു. അവർ മാനസാന്തരപ്പെടുന്നു, ഇല്ലെങ്കിൽ ദൈവിക ഡിപ്പെൻഡൻസിൽ നിന്നും റിപ്പെൻഡ് ചെയ്ത് ദൈവത്തിൽ നിന്ന് തിരിയുന്നു. അതോടുകൂടി ദൈവത്തിന്റെ ഡിപ്പെൻഡൻസിൽ നിന്ന് പുറത്തു വരുന്നു. അതോടുകൂടി റിബല്യൻ ഇവരുടെ ഹൃദയത്തിൽ ഉടലെടുക്കുന്നു. അതിന്റെ എഫക്റ്റായിട്ട് അവർ പിശാജിന്റെ അധികാരത്തിലേക്ക് മാറുന്നു. അവർ ദൈവത്തിൽ നിന്ന് മാറി തിരിഞ്ഞ് പിശാജിന്റെ അധികാരത്തിലേക്ക് വീഴുന്നു. ഇത് ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത്. എഫ് എസ് ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കാര്യം കാണാനായിട്ട് കഴിയും. എഫ് എസ് ലേഖനം 1:13-14.
നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്.
ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഇതിന്റെ നേരെ തിരിച്ചുള്ള റിവേഴ്സാണ് ഉൽപ്പത്തിയിൽ നടന്നത്. ഒരു കള്ളം പ്രസംഗിക്കപ്പെട്ടു, ആ കള്ളം ഇവർ വിശ്വസിച്ചു. ആ കള്ളം വിശ്വസിച്ചതിന്റെ ഫലമായിട്ട് ഇവർ അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ട്, ഇവർ റിബല്യൻ നേച്ചറിലേക്ക് മാറി. അവർ ദൈവത്തിന്റെ അധികാരത്തിൽ നിന്ന് പിശാചിന്റെ അധികാരത്തിലേക്ക് പോകണം. അതിന് ഞാൻ പറഞ്ഞത് സ്വതന്ത്രമാക്കുന്ന സത്യം എന്താണെന്ന് അറിയണമെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇതാണ്. ഇവിടെ പറയുകയാണ്, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം കേൾക്കണം. എന്നിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആന്റി ഡോട്ട് എന്ന് പറയുന്നത് ഒരു വ്യക്തി സത്യവചനം കേൾക്കുക. സത്യവചനം കേൾക്കുമ്പോൾ അവൻ മനസ്സിലാക്കുകയാണ് അവൻ പാപിയാണെന്ന് മനസ്സിലാക്കുക. അവന്റെ ഹൃദയത്തിൽ ദൈവത്തോട് റിബല്യനായിട്ടുള്ള മനുഷ്യനാണെന്ന് ഇവൻ മനസ്സിലാക്കുക. അവൻ മനസ്സിലാക്കിയിട്ട് അവൻ വിശ്വസിച്ച്, അത് കേട്ട് മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുക. അതാണ് രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ, ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോൾ ഉൽപ്പത്തിയിൽ നടന്നതിന്റെ കാര്യം നേരെ റിവേഴ്സ് ആവുകയാണ്. പിശാചിന്റെ കള്ളം കേൾക്കുകയും പിശാചിന്റെ കള്ളം വിശ്വസിക്കുകയും ചെയ്തപ്പോൾ അവരിലുണ്ടായെന്ന് പറഞ്ഞാൽ അവർ ആത്മീയമായി മരിച്ചു. ദൈവത്തിന്റെ ആത്മാവ് അവരെ വിട്ടുമാറി. ഇതേപോലെ തന്നെ സത്യസുവിശേഷം ഒരു വ്യക്തി കേൾക്കുകയും അവൻ പാപിയാണെന്നും അവൻ മരിച്ചവനാണെന്നും മനസ്സിലായി അവൻ ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോൾ, സുവിശേഷം കേട്ട് തിരിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു അറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും ഇവന്റെ ഉള്ളിലേക്ക് വന്ന് ഇവനെ ജീവിപ്പിക്കുകയാണ്. അതാണ് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ മുദ്രയിടുന്നു. നേരം ഓർഡർ റിവേഴ്സ് ആവുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? ഇതിനെന്ത് സംഭവിക്കണം? ഇതിൽ ആദ്യം പിശാജ് ഒരു കള്ളം പറഞ്ഞതുപോലെ ദൈവത്തിന്റെ സത്യസുവിശേഷം പ്രസംഗിക്കപ്പെടണം. ഇന്ന് അനേകർ മാനസാന്തരപ്പെടാത്തതിന്റെ കാര്യം എന്താണ്? അത് അനേകർ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടാത്തതിന്റെ കാരണം എന്താണ്? കാരണം അവർ സത്യസുവിശേഷം പോലും കേട്ടിട്ടില്ല. സത്യസുവിശേഷം എന്നത് മനുഷ്യൻ പാപിയാണ് എന്നുള്ള യഥാർത്ഥമുള്ള പരിശുദ്ധാത്മാവിന്റെ കൺവിക്ഷനാണ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വരുന്നത്. പാപബോധം എന്നത് ദൈവത്തിന്റെ സത്യസുവിശേഷം കേൾക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ പാപബോധം ഉണ്ടാവണം. ഹി ഈസ് ഗെറ്റ് കൺവിക്റ്റഡ്. അതാണ് കൺവിക്ഷനാണ് ആദ്യം ഉണ്ടാവുന്നത്, പാപബോധം. കൺവിക്ഷൻ ഉണ്ടായി കഴിയുമ്പോൾ ദർ ബി കൺവേർഷൻ, അല്ലെങ്കിൽ മാനസാന്തരം ഉണ്ടാവുകയാണ്. ആ മാനസാന്തരം ഉണ്ടാവുമ്പോൾ മാനസാന്തരപ്പെടുന്നതിന്റെ ഫലമായിട്ടാണ് അവൻ വിശ്വസിക്കുന്നത്. അവൻ വിശ്വസിച്ച് കഴിയുമ്പോൾ വിശ്വസിക്കുന്നതിന്റെ ഇമ്മീഡിയറ്റ്ലി അതിന്റെ റെസ്പോൺസായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലേക്ക് വരികയും അവന്റെ പാപം എടുത്തു മാറ്റുകയും, അതിന്റെ ഓർഡറിലേക്ക് ഞാൻ ഡീറ്റെയിലേക്ക് പോവാം, അവന്റെ പാപസ്വഭാവം എടുത്തു മാറ്റുകയും അവന്റെ പഴയ മനുഷ്യൻ കുളിച്ചിക്കപ്പെടുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിൽ വരികയും അവനെ വീണ്ടെടുപ്പ് നാളിനായിട്ട് അവനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇമ്മീഡിയറ്റ്ലി മുദ്രയിടുകയും ചെയ്യണം. ഇത് പലരുടെയും ജീവിതത്തിൽ നടക്കുന്നില്ല. അതിന്റെ കാരണം ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ പറയാം. കാരണം സത്യസുവിശേഷം ഇവർ കേൾക്കുന്നില്ല, ഇവർ കേട്ടിട്ടില്ലാത്തതുകൊണ്ട് ഇവർക്ക് മാനസാന്തരപ്പെടാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് റോമാലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നത് സുവിശേഷം പ്രസംഗിക്കുന്നത് കേൾക്കാതെ ഒരുവൻ എങ്ങനെ വിശ്വസിക്കും. അത് വേണമെങ്കിൽ അയക്കും. റോമാലേഖനം അതിന്റെ 10-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും, കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും, പ്രസംഗിക്കുന്നവൻ ആരും ഇല്ലാതെ എങ്ങനെ കേൾക്കും. താഴേക്ക് വരുമ്പോൾ പറയാണ്, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. 8-ാമത്തെ വാക്യത്തിൽ പറയാണ്, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. ഇതാണ് സത്യസുവിശേഷം, ഇതാണ് ട്രൂത്ത് വിച്ച് സെറ്റ്സ് മാൻ ഫ്രീ. സത്യസുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു, ആ കേൾക്കുന്നവൻ വിശ്വസിക്കുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. എന്നാൽ പിശാചിന്റെ കള്ളത്തിൽ നിന്ന്, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടാനായിട്ടുള്ള ഒരേ ഒരു മാർഗം സത്യസുവിശേഷം പ്രസംഗിക്കപ്പെടുക എന്നുള്ളതാണ്. സത്യസുവിശേഷം പ്രസംഗിക്കുമ്പോൾ മാനസാന്തരപ്പെട്ടവൻ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ മുദ്രയിടുക. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 26-ാമത്തെ അധ്യായത്തിലും സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ആ അതും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഉൽപ്പത്തിയിൽ പിശാച് കള്ളം പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിച്ച വാക്യത്തിന്റെ വേറൊരു വേർഷനാണ് അവിടെ. അവിടെ പറയാം അതിന്റെ 18-19 വാക്യങ്ങൾ, 26-ാമത്തെ 18-ാമത്തെ വാക്യം.
അവിടെ
പറയാണ് അവർക്ക് പാപമോചനവും ഉണ്ടാവേണ്ടതിന്. ഇംഗ്ലീഷിൽ അതിന്റെ ഓർഡർ കുറച്ച് വ്യത്യാസമാണ്. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്, ഇംഗ്ലീഷിൽ 18 തുടങ്ങുന്നത് എങ്ങനെയാണ്? To open their eyes so that they may turn from darkness to light and from dominion of Satan to God, that they may receive forgiveness of sin and the inheritance among those who have been sanctified by faith in me. ഇതെല്ലാം അവിടെ പറയുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ? അവരുടെ കണ്ണു തുറക്കാനും. നിന്റെ പാപം വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ശരിക്കും പിശാച് പറഞ്ഞ അവരുടെ കണ്ണ് തുറക്കുമെന്നാണ് പറഞ്ഞത് അല്ലേ? എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അവരുടെ സ്പിരിച്വൽ ഐ അടയുകയാണ് ചെയ്തത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, കർത്താവ് പറഞ്ഞു ഹൃദയത്തിന്റെ വിളക്ക് കണ്ണാകും, അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കും സത്യസുവിശേഷം കേൾക്കുമ്പോൾ. അതിനാണ് ഇതിനെ അയക്കുന്നത്. അവിടെ പറയുകയാണ് അവരുടെ കണ്ണ് തുറക്കുവാനും, അതാണ് ഇംഗ്ലീഷിൽ തുടങ്ങുന്നത്. ദാറ്റ് ദേ മേ ടേൺ ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്, അവർ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിന്റെ അധികാരത്തിലേക്കും തിരിയാണ്. അന്നേരം എന്താണ് പിശാചിന്റെ കള്ളത്തിൽ സംഭവിച്ചത്? ഇവർ ഫ്രീ ആകുമെന്നാണ് പിശാച് പറഞ്ഞത്, ഇവരുടെ കണ്ണ് തുറക്കുമെന്നാണ് പറഞ്ഞത്, ഇവർ ദൈവത്തെ പോലെ സ്വതന്ത്രനാകുമെന്നാണ് പറഞ്ഞത്, മൂന്നാമത് ഇവർ അധികാരം ഇവർക്ക് നഷ്ടപ്പെടത്തില്ല എന്നും ഇവർ മരിക്കയില്ല എന്നുമാണ് പറഞ്ഞത്. ഇത് മൂന്നും തെറ്റായിരുന്നു. ദൈവം പറഞ്ഞ പോലെ സംഭവിച്ചു. എന്ത് സംഭവിച്ചു? ഇവരുടെ കണ്ണടഞ്ഞു, ഇവർ പിശാചിന്റെ അധികാരത്തിലായി, ഇവർ ആത്മീയമായി മരിച്ചു. എന്നാൽ സത്യസുവിശേഷം കേൾക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് പാപമോചനവും വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെടയിൽ അവകാശം ലഭിക്കേണ്ടത്. അവരുടെ കണ്ണു തുറക്കുവാനും അവരെ ഇരുളിന്റെ വെളിച്ചത്തിൽ നിന്നും സാത്താന്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിങ്കിലേക്കും തിരിക്കുവാനും ഞാനിപ്പോൾ നിങ്ങളെ അവരുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ടാണ് അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആദ്യം ദമസ്കോസിലും പിന്നെ യഹൂദ്യദേശത്തൊക്കെയുള്ളവരിടത്തും ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം എന്ന് പ്രസംഗിച്ചു. അന്നേരം പൗലോസ് പറയാണ്, പൗലോസ് പ്രസംഗിച്ചത് യഥാർത്ഥത്തിലുള്ള മാനസാന്തരപ്പെടണം എന്നുള്ളതാണ്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 20-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 20:21, പൗലോസ് തുടർച്ചയായിട്ട് പ്രസംഗിച്ച എന്താണെന്ന് അവിടെയും പറയാണ് സുവിശേഷം എന്താണെന്നുള്ളത്. അവിടെ പറഞ്ഞിരിക്കുകയാണ് 21-ാമത്തെ വാക്യം, ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അന്നേരം എന്താണ് സംഭവിക്കുന്നത് എന്നറിയാമോ? ആദ്യം നടക്കേണ്ടത് സത്യസുവിശേഷം ഒരു വ്യക്തി കേൾക്കുകയും ആ വ്യക്തി പാപബോധം ഉണ്ടാവുകയും ആ വ്യക്തി മാനസാന്തരപ്പെടുകയും മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ആണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഉള്ളിൽ വന്ന് അവൻ യഥാർത്ഥത്തിൽ പുതിയ സൃഷ്ടിയായിത്തീരും. ഇനി സ്നാനം എന്നത് ഇത് സംഭവിച്ച ഒരു വ്യക്തി ഈ പറഞ്ഞ ഓർഡറിൽ എല്ലാം സംഭവിച്ചു എന്ന് ആ വ്യക്തിക്ക് മനസ്സിലായെന്ന് വരത്തില്ല. എന്നാൽ ദൈവത്തിന്റെ ഓർഡറിന് വ്യത്യാസമൊന്നുമില്ല. യഥാർത്ഥ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനെ പുതിയ സൃഷ്ടിയാക്കിയ വ്യക്തി അത് ജലത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് സ്നാനം. അല്ലാതെ ചെയ്യുന്ന സ്നാനം ദൈവവചന വിരുദ്ധമാണ് എന്ന് മാത്രമല്ല സുവിശേഷത്തിന്റെ മെസ്സേജിനെതിരാണ് അവർ ചെയ്യുന്നത്. ഒരു വ്യക്തി സ്നാനത്തിൽ കൂടി മനസാന്തരപ്പെടത്തില്ല, ഒരു വ്യക്തി സ്നാനത്തിൽ കൂടി രക്ഷിക്കപ്പെടത്തില്ല, ഒരു വ്യക്തി സ്നാനത്തിൽ കൂടി പുതിയ സൃഷ്ടിയാവത്തില്ല, ഒരു വ്യക്തി സ്നാനത്തിൽ യേശുക്രിസ്തുവിനോട് ചേരുകയുമില്ല. ഇതെല്ലാം ഒരു വ്യക്തിയുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ സത്യസുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള വ്യക്തികൾ ആണ് സ്നാനപ്പെടുന്നത്. ഞാൻ വീണ്ടും സബ്ജക്റ്റിൽ നിന്ന് മാറി മാറി പോവാണ്, ഞാൻ ഇത് തീർക്കേണ്ടതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ പിശാചിന്റെ അധികാരത്തിലേക്ക് ഇവർ വീണു. ഇതാണ് നമ്മൾ എഫ് എസ് ലേഖനത്തിൽ അപ്പോസ്തല പ്രവൃത്തി വായിച്ചാൽ മനസ്സിലാവും എന്താണ് പാപം സംഭവിച്ചപ്പോൾ, പിശാചിന്റെ വാക്ക് കേട്ടപ്പോൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ് എന്നുള്ളത്. സുവിശേഷം കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ട് പറഞ്ഞത്. ഇനി പാപത്തിന്റെ ലക്ഷണങ്ങളാണ്. പാപം ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്നപ്പോൾ, റെബല്യൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്നപ്പോൾ, ആ വ്യക്തി അത് ആ റൂട്ടിൽ നിന്നുള്ള ഫ്രൂട്ട്സ് വെളിയിൽ വരികയാണ്. മാനിഫെസ്റ്റേഷൻ ഇമ്മീഡിയറ്റ് അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അതാണ് താഴേക്ക് വരുമ്പോൾ പറഞ്ഞത്. ആദ്യം കാണുന്നത് എന്താണെന്ന് അറിയാമോ? ഏഴാമത്തെ വാക്യം,
ഉടനെ
ഇരുവരുടെയും കണ്ണു തുറന്നു. കണ്ണു തുറന്നു എന്ന് പറഞ്ഞ ശരിയാണ്, പിശാചി പറഞ്ഞതുപോലെ ഇവരുടെ കണ്ണു തുറന്നു, എന്നാൽ ദൈവം പറഞ്ഞതുപോലെ ഇവരുടെ കണ്ണടയുകയും ചെയ്തു. രണ്ട്, ഇരുവരും നഗ്നരാണ് എന്ന് വെറുക്കുമ്പോ തിരിച്ചറിഞ്ഞു. അടുത്തത്, അതായത് ദൈവിക തേജസ് വരെ വിട്ടുപോയി എന്നുള്ളതിന്റെ യഥാർത്ഥമുള്ള മാനിഫെസ്റ്റേഷൻ അവർ നഗ്നരാണ് തിരിച്ചറിഞ്ഞത്. അടുത്തത്, ഇമ്മീഡിയറ്റ്ലി ഇവർ ചെയ്ത കാര്യം എന്നത് എന്താണെന്നറിയാമോ? They try to cover the sin. ഇതാണ് പാപത്തിന്റെ ആദ്യത്തെ ലക്ഷണം, പാപത്തെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. അതാണ് റിലീജിയൻ, ആദ്യത്തെ റിലീജിയൻ തുടങ്ങുന്നത് ഏതെങ്കിലാണ്. റിലീജിയന്റെ ലക്ഷണം എന്ന് പറയുന്നത്, പരീശ മതത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്, പാപത്തെ പുറമേ അത്തിയിലയും കൊണ്ട് കവർ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഇതിലേക്ക് പോവാം, മുമ്പോട്ട് പോകുമ്പോൾ പറയാം. അടുത്തതായിട്ട് എട്ടാമത്തെ വാക്യം,
വെയിലറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവവും തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു.
ഒന്ന്, ഇവർ പാപത്തെ കവർ ചെയ്യാൻ ശ്രമിക്കുന്നു. രണ്ട്, ദൈവത്തെ ഒളിക്കാൻ ശ്രമിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ടുള്ള ശ്രമം. അതിന്റെ കാരണം താഴേക്ക് വരുമ്പോൾ പറയാണ്. അതിന്റെ പത്താമത്തെ വാക്യം, ഒമ്പതാമത്തെ വാക്യം, ഒമ്പതും പത്താമത്തെ വാക്യം,
യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ടൊളിച്ചു എന്ന് അവൻ പറഞ്ഞു.
അന്നേരം അടുത്തായിട്ടുണ്ടാകുന്ന ഇവന്റെ ഉള്ളിൽ ഭയം ഉണ്ടാവുകയാണ്. പേടി, റെഫറൻസ് അല്ല, ദൈവത്തെ ഭയപ്പെടുക, ഭയപ്പെടുക. മനുഷ്യന്റെ ഉള്ളിൽ ഭയം കടക്കുകയാണ്. ദൈവത്തിന് മുമ്പിൽ കടന്നു വരാൻ കഴിയാതെ ദൈവസന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കാൻ വേണ്ടിയിട്ടുള്ള മനുഷ്യന്റെ ശ്രമം തുടങ്ങുകയാണ്. അത്തിയിലയും കൊണ്ട് മനുഷ്യൻ കവർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. മരത്തിന്റെ ഇടയിൽ ദൈവത്തിന്റെ മുമ്പിൽ ഒളിക്കുക, അന്നേരം ഫിയർ, കവറിങ് ഓഫ് സിൻ, ഇത് കടന്നു വരികയാണ്. മൂന്നാമത്തെ കാര്യം കൂടി നടക്കുന്നുണ്ട്. അടുത്ത വാക്യം, പതിനൊന്നാമത്തെ വാക്യം, ദൈവം ഇവന്റെ അടുത്ത് കൺഫഷന് വേണ്ടിയിട്ടാണ്, ഇവൻ റിപ്പൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവൻ എവിടെ എന്ന് ചോദിക്കുന്നത്. അല്ലാതെ അറിയാൻ വേണ്ടിയിട്ടല്ല, ദൈവത്തിന് അറിയാം. എന്നിട്ട് അടുത്ത് ചോദിക്കുകയാണ്,
തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. അതിന് മനുഷ്യൻ, എന്നോട് കൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നോ, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു.
രണ്ട് പാപങ്ങൾ ഒരേ സമയം ഇവൻ കാണിക്കുകയാണ്, അല്ലെങ്കിൽ പാപത്തിന്റെ രണ്ട് ലക്ഷണങ്ങൾ ഒരേ സമയം കാണിക്കുകയാണ്. എന്താണെന്ന് അറിയാമോ? ഒന്ന് അക്യൂസേഷൻ, ഒന്ന് സെൽഫ് ജസ്റ്റിഫിക്കേഷൻ. ജഡത്തിന്റെ പാപത്തിന്റെ മാനിഫെസ്റ്റേഷൻ ആണിതല്ല ഏറ്റവും പ്രധാനമായിട്ട്, അക്യൂസേഷനും സെൽഫ് ജസ്റ്റിഫിക്കേഷൻ. അതായത് സെൽഫായിട്ട് ജസ്റ്റിഫൈ ചെയ്യുന്നവൻ ഉടനെ അവന്റെ പാപത്തിന്റെ ഫലം വേറൊരുത്തിന്റെ തലയിലിടും. ഒറ്റ ചോദ്യമേ ചോദിച്ചോളൂ, ഈ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ മറുപടി പറയല്ലേ. ദൈവം ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ്, എന്താണ്? നീ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം തിന്നുവോ എന്ന് ചോദിച്ചു. അതിന് എത്ര എന്തിനാണ് നീ ഡീറ്റെയിൽ മറുപടി, ഒറ്റ വാക്കിൽ മറുപടി പറയാം, ഞാൻ തിന്നു എന്ന് പറയേണ്ട കാര്യമുള്ളൂ. എന്നിട്ട് ഇതിന് പകരം ഇവൻ വിശദീകരിക്കുകയാണ്. അന്നേരം മാനസാന്തരം അവിടെ നടന്നിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. അന്നേരം റിയലായിട്ട് ഒരു വ്യക്തി മാനസാന്തരപ്പെടാത്ത ജഡത്തിന്റെ മാനിഫെസ്റ്റേഷനാണ് എന്തൊക്കെയാണ്? പാപത്തെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക, മനുഷ്യന്റെ മുമ്പിലും ദൈവത്തിന്റെ മുമ്പിലും കവറിട്ടുകൊണ്ട് റിലീജിയസ് ആക്ടിവിറ്റീസിൽ കൂടി ഉള്ളിലുള്ള റൂട്ട് മാറാതെ ആ റിബല്യൻ നേച്ചർ അതേപോലെ നിൽക്കുമ്പോൾ തന്നെ റിലീജിയസ് കാര്യങ്ങൾ കൂടി മനുഷ്യന്റെ മുമ്പിൽ അവൻ കവർ ചെയ്യുകയാണ്. ദൈവത്തിൽ നൊളിക്കാൻ ശ്രമിക്കുകയാണ്. പാപം ഇവനെ കൺഫ്രണ്ട് ചെയ്യുമ്പോൾ, പാപത്തെപ്പറ്റി ഇവനെ കൺഫ്രണ്ട് ചെയ്യുമ്പോൾ, ദൈവം ഡയറക്റ്റ്ലി അവനെ കൺഫ്രണ്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, ഇവൻ ഇങ്ങനെ ഇവരാല് തെന്നിപ്പോകുന്ന പോലെ തന്നെയാണ്. അവൻ പറയണം, അതല്ല, ഇതാണ്, അതാണ്, ഇന്നാളാണ്, ഇന്നാളാണ്, ഞാനല്ല, മറ്റേയാളാണ് എന്ന് പറഞ്ഞ് സെൽഫ് ജസ്റ്റിഫിക്കേഷൻ ചെയ്യണം. ഇതിന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് പാപത്തിൻ്റെ പുറത്തേക്ക് വരുന്ന മാനിഫെസ്റ്റേഷൻസാണ്. ഒരു വ്യക്തി റിപ്പൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തി സത്യസുവിശേഷം കേൾക്കുമ്പോൾ അവൻ പറയുകയാണ് ഞാനാണ് പാപി എന്ന് പറഞ്ഞ് അവൻ മനസ്സാന്തരം പറഞ്ഞു. ഞാൻ ശൗലിൻ്റെ കാര്യം പറഞ്ഞു, ഞാൻ ആ വാക്കിങ്ങിലേക്ക് പോകാനായിട്ട് സമയമില്ല. നമ്മൾ ഒന്ന് ശമുവേൽ രണ്ട് ആ വാക്കിങ്ങൾ എടുക്കുമ്പോൾ ശമുവേൽ ശൗലിൻ്റെ അടുത്തും ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. ശൗലും ഒരുപാട് ജസ്റ്റിഫിക്കേഷൻ പറയുന്നുണ്ട്. എന്നാൽ ഇതിനേക്കാൾ പാപം ചെയ്ത വേറൊരു രാജാവ് ഉണ്ട്, അതാണ് ദാവീദ്. ദാവീദിൻ്റെ അടുത്തും പാപത്തെ നാഥാൻ വന്നിട്ട് കൺഫ്രണ്ട് ചെയ്യുന്നുണ്ട്. അന്നേരം ദാവീദ് ഒരൊറ്റ വാക്കേ പറയുന്നുള്ളൂ, എന്താണെന്നറിയാമോ, ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് അപ്പോൾ തന്നെ ഞാൻ പാപം ചെയ്തു, ഫുൾ സ്റ്റോപ്പ്, അവിടെ മാനസാന്തരപ്പെട്ടു. പലപ്പോഴും ഞാൻ ചർച്ചിലും പലയിടത്തും കണ്ടിട്ടുള്ള കാര്യം, ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം അവൻ്റെ സെൽഫ് ജസ്റ്റിഫിക്കേഷനാണ്. സെൽഫ് ഈസ് ഓൾവേസ് സെൽഫ് ജസ്റ്റിഫൈ. അവൻ മറ്റുള്ളവരുടെ മുകളിലേക്ക് കാര്യങ്ങൾ ഇടാനായിട്ട് ശ്രമിക്കും. എന്നിട്ട് ഇത് മാനസാന്തരപ്പെട്ടില്ല എന്നുള്ള ലക്ഷണമാണ്. എന്നിട്ട് ഇതാണ് പാപത്തിൻ്റെ പുറത്തേക്ക് വരുന്ന മാനിഫെസ്റ്റേഷൻസ്. ഇവൻ മാനസാന്തരപ്പെടുന്നില്ല. ഇവൻ ഹവ്വായെ കുറ്റം പറയുന്നു, ഹവ്വ പിന്നീട് പിശാചിനെ കുറ്റം പറയുന്നു, ഒക്കെ അതിലേക്ക് ഉടങ്ങില്ല. എന്നിട്ട് ദൈവം ഇതിനൊരു സൊല്യൂഷൻ പറയുന്നുണ്ട്. ആ സൊല്യൂഷനാണ് സത്യസുവിശേഷം എന്നുള്ളത്. പിശാചിൻ്റെ അടിമത്തത്തിലായ മനുഷ്യനെ അതിൽ നിന്ന് സ്വതന്ത്രനാക്കാനായിട്ടുള്ള ദൈവത്തിൻ്റെ റിയൽ ഗോസ്പെൽ ആണ് താഴേക്ക് വരുമ്പോൾ പറയുന്നത്. അതിൻ്റെ ബാക്കിയുള്ള വാക്കിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറയാണ് അതിന്റെ റിയൽ സൊല്യൂഷൻ.
അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത ഉണ്ടാകും, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും.
ഇവിടെ പറയുന്ന യേശുക്രിസ്തു എന്ന സന്തതിയിൽ കൂടി വരാൻ പോകുന്ന പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ എങ്ങനെ ദൈവത്തിന് സ്വതന്ത്രനാക്കാൻ കഴിയും എന്നുള്ള ഗോസ്പൽ, സത്യസുവിശേഷത്തിന്റെ ആ വാഗ്ദാനം ദൈവം കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യന് പാപം കടന്നു വന്നപ്പോൾ മനുഷ്യന്റെ ഹൃദയം എന്നതിന്റെ റൂട്ടിൽ പാപം കടന്നു വന്നു. ആ പാപത്തിന്റെ റൂട്ടിൽ നിന്ന് പുറത്തേക്ക് പാപത്തിന്റെ നദികൾ ഒഴുകാനായിട്ട് തുടങ്ങി. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന്, ഇല്ലെങ്കിൽ മനുഷ്യന്റെ ആത്മാവിന്റെ ആ കറപ്ഷനിൽ നിന്ന് പുറത്തേക്ക് അവന്റെ ദേഹി കറപ്റ്റായി. പിന്നീട് അവൻ ശരീരത്തിൽ കൂടി അവന്റെ പാപം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് യേശുക്രിസ്തു പറയുന്നുണ്ട്. യേശുക്രിസ്തു അതിന്റെ സൊല്യൂഷനും പറയുന്നുണ്ട്. അതേപോലെ തന്നെ മനുഷ്യൻ അതിനെ കണ്ടുപിടിക്കുന്ന ഓൾട്ടർനേറ്റീവും ദൈവവചനം തന്നെ പറയുന്നുണ്ട്. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. മർക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. മർക്കോസ് 7, അനേക വാക്യങ്ങളുണ്ട്, അതിൽ ചില വാക്യങ്ങൾ മാത്രമേ വായിക്കുന്നുള്ളൂ. മർക്കോസ് 7:21 അവിടെ പറയാണ്, മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രയും മനുഷ്യനെ അശുദ്ധനാക്കുന്നു. മനുഷ്യനെ അശുദ്ധനാക്കുന്നതിന്റെ കാരണം യേശുക്രിസ്തു പറയാണ് പുറത്തുനിന്ന് എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടല്ല മനുഷ്യനെ അശുദ്ധനാകുന്നത്. പുറത്തുനിന്ന് എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ട് ഇവനെ അശുദ്ധനാക്കാൻ കഴിയുകയുമില്ല. മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം മനുഷ്യന്റെ ഹൃദയത്തിൽ പാപം കടന്നു, ആ ഹൃദയം കറക്റ്റഡായി എന്നുള്ളതാണ്. അതാണ് ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ദൈവം പറഞ്ഞിരിക്കുന്ന മനുഷ്യന്റെ ഹൃദയ നിരൂപണങ്ങളുടെ ചിന്തകളൊക്കെയും ദോഷമുള്ളതായി എന്ന് യഹോവ കണ്ടു എന്ന് ഉൽപ്പത്തി പുസ്തകം 5-ാമത്തെ 6-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, മനുഷ്യൻ ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എപ്പോഴും ദോഷമുള്ളതത്രയെന്ന് യഹോവ കണ്ടു എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയം കറപ്റ്റഡായി എന്ന് യഹോവ കണ്ടു. അതിൽ പുറത്തേക്ക് വരുന്നതിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 31-ാമത്തെ വാക്യം, അകത്തുനിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് പറഞ്ഞു. അല്ല, മനുഷ്യന്റെ സോഴ്സ് അകത്തുനിന്ന്, ഫ്രം ദ ഇന്നർ മോസ്റ്റ് ബീങ്, എന്ത് സംഭവിച്ചു? പാപം കടന്നു വന്നിട്ട് ആ സോഴ്സിൽ നിന്ന്, ആ റിബല്യൻ നേച്ചറിൽ നിന്ന്, ആ റിബല്യൻ നേച്ചറിന്റെ മാനിഫെസ്റ്റേഷനായിട്ട് ഈ പാപങ്ങളെല്ലാം പുറത്തേക്ക് വന്ന് ഇവന്റെ ആദ്യം ഇവന്റെ ദേഹിയെ കറപ്റ്റാക്കുന്നു. എന്നിട്ട് ഇവന്റെ ദേഹത്തിൽ കൂടി പുറത്തേക്ക് ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് പിശാചിന്റെ പ്രവൃത്തികളെ മനുഷ്യൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഇത് ഇവന്റെ ദേഹിയെ കറപ്റ്റാക്കുന്നതിനെ പറ്റി ഗലാത്യലേഖനം 5:18 പറയുന്നുണ്ട്. ഗലാത്യലേഖനം 5:18, ആ ജഡത്തിന്റെ പ്രവൃത്തികളോ, ഞാൻ നേരത്തെ പറഞ്ഞത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു, പിന്നീട് ഇത് പ്രവൃത്തികളായി വെളിയിലേക്ക് വരുമ്പോൾ ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യാണ്. ആ വായിച്ചു, അവിടെ പറയുകയാണ്, ആ അതിന്റെ ലിസ്റ്റ് എല്ലാം വായിക്കണമെന്നില്ല, നമുക്കറിയാവുന്നതാണ്. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, അഭിചാരം, പക, പിണക്കം, ജാരസംഘ, ക്രോധം, ശാഠ്യം, ദ്വന്ദപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതിനായിട്ട് പൗലോസ് ഒരു ഡോട്ട് ഡോട്ട് ഇടുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഫില്ല് ചെയ്യാനായിട്ട് ജഡത്തിന്റെ പ്രവർത്തികൾ, നിങ്ങൾക്ക് ഇതിന്റെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. ദ്രവ്യാഗ്രഹം, അലസത, ഭക്ഷണപ്രിയം, മറ്റുള്ളവരെ കുറ്റം പറയൽ, കയ്പ്, ഇങ്ങനെ അനേക കാര്യങ്ങൾ, ഇതെല്ലാം മുതലായവ എന്ന് പറഞ്ഞിട്ട് പറയാണ്. ദീസ് ആർ മാനിഫെസ്റ്റിംഗ്, ഇത് വെളിപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വെളിവാകുന്നു. ദ്വന്ദപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്തു എന്നിവ വെളിവാകുന്നു. ഇത് മാനിഫെസ്റ്റ് ചെയ്യാണ്. പാപം പുറത്തേക്ക് അതിന്റെ യഥാർത്ഥ ഭീകര രൂപത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാണ്. ഇതാണ് ഇതിന്റെ പാപത്തിന്റെ റൂട്ട്. പാപത്തിന്റെ റൂട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പാപ സ്വഭാവം. എന്നാൽ സുവിശേഷം കേട്ട ഒരു വ്യക്തി മാനസാന്തരപ്പെടുകയാണെങ്കിൽ, റിയലി മാനസാന്തരപ്പെടുകയാണെങ്കിൽ, സത്യസുവിശേഷം കേട്ട ഒരു വ്യക്തി യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് യേശുക്രിസ്തു പറയാണ്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 7-ാം അധ്യായം, 7-ാം അധ്യായത്തിന്റെ 37-ാം വാക്യം. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാൾ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്താണ് ഈ പറഞ്ഞ കർത്ത പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയാമോ? ഒരു മനുഷ്യൻ മനസ്സിലാവുകയാണ്, എന്റെ പാപ സ്വഭാവത്തിൽ നിന്ന് എനിക്ക് വിടുതൽ പ്രാപിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ ദ്രവ്യാഗ്രഹത്തിൽ നിന്നും, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പാപത്തിന്റെ റൂട്ടിൽ നിന്നും, ദ്വന്ദപക്ഷത്തിൽ നിന്നും, ഭിന്നതയിൽ നിന്നും, അസൂയയിൽ നിന്നും, റിബല്യയിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ദാഹിക്കുന്ന ഒരുത്തൻ, കർത്താവ് പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പറയാം. എവിടെയാണ് പാപം കടന്നതെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്? മനുഷ്യന്റെ ഉള്ളിൽ നിന്ന്. അന്നേരം എവിടെ നിന്നാണ് ചേഞ്ച് വരേണ്ടത്? മനുഷ്യന്റെ ഉള്ളിൽ, ഉള്ളിൽ നിന്ന്, ആ മരിച്ച സ്ഥലത്ത് നിന്ന് മരണജലം ഒഴുകിയിരുന്നത് പോലെ. എന്ന് പറഞ്ഞു, ഒരുവൻ റിപ്പൻറ് ചെയ്ത് ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവന്റെ ഉള്ളിൽ വരികയും അവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറഞ്ഞതുപോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകാനായിട്ട് പറഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ ദാഹിക്കുന്നവന് മാത്രമേ ലഭിക്കത്തുള്ളൂ. ഇതെന്തിനെ പറ്റിയാണ് പറഞ്ഞത്? അടുത്ത വാക്യത്തിൽ പറയുന്നത് അത് യഥാർത്ഥ വീണ്ടും ജനത്തെ പറ്റിയാണ് പറഞ്ഞത്. കാരണം അടുത്ത വാക്യം പറഞ്ഞിരിക്കുകയാണ്, ഇത് അവൻ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. ഇതാണ് എഫ് എസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരുവൻ സത്യസുവിശേഷം കേൾക്കുകയും കേട്ടിട്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിൽ വന്നവനെ മുദ്രയിടുന്നു എന്ന് പറഞ്ഞ ആ പ്രോസസ്സിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ് യേശുക്രിസ്തു പറയാണ്. ഇത് അവൻ തന്നിൽ മാനസാന്തരപ്പെട്ട് വിശ്വസിക്കാനിരിക്കുന്നവന്, അവൻ ദാഹിച്ച് കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് ദാഹിച്ച് വിശ്വസിച്ച് മാനസാന്തരപ്പെടാനിരിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഇതൊക്കെ പുറപ്പെടാൻ. ഒരു വ്യക്തി യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടുമ്പോൾ, കർത്താവിൽ വിശ്വസിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ വന്ന് ഉള്ളിൽ ചേഞ്ച് ഉണ്ടാക്കും. ഉള്ളിൽ ചേഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉള്ളിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ആത്മാവിൽ നിന്ന് അത് ദേഹിയിലേക്കും അത് ദൈവത്തിന്റെ സ്വഭാവമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടോ. കർത്താവ് പറഞ്ഞ ഒരു വിളക്ക് അത് യഥാർത്ഥത്തിൽ പ്രകാശിക്കാനായിട്ടോ, ദൈവീക സ്വഭാവം വീണ്ടും പ്രകാശിക്കാനായിട്ടോ. ഒരു കാര്യം കൂടി പറഞ്ഞു ചേർത്താനായിട്ട്, ഇതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആണ് മനുഷ്യൻ കണ്ടുപിടിക്കുന്നത്. ഇതാണ് പിശാചിന്റെ അടുത്ത തന്ത്രം. എന്താണെന്നറിയാമോ? ഉള്ളിൽ നിന്ന് ഈ കാര്യം വരുന്നതിന് പകരം പിശാജ് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് നമ്മൾ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് വായിച്ചിട്ടുള്ളതാണ്. തിമോത്തിയോസ്, 2 തിമോത്തിയോസ് അതിന്റെ 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. അന്ത്യകാലത്തെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. എന്നിട്ട് പറയാണ്, മനുഷ്യർ ഫസ്റ്റ് പറയാണ്, മെൻ വിൽ ബി ലവേഴ്സ് ഓഫ് സെൽഫ്. അവിടെ പറയാണ് മനുഷ്യൻ സെൽഫ് സെന്റേഡ് ആകും, സ്വസ്നേഹികളാകും. അന്നേരം അതിന്റെ ആദ്യ റൂട്ടിൽ വ്യത്യാസം വരുന്നില്ല. മനുഷ്യൻ സ്വസ്നേഹിയാണ്. ഇതാണ് പാപം ചെയ്തപ്പോൾ സംഭവിച്ചത്. ദൈവം ഹൃദയത്തിൽ നിന്ന് മാറി സെൽഫ് അവൽ രാജസ്ഥാനം ഏറ്റെടുത്തു. മനുഷ്യൻ സെൽഫ് സെന്റേഡ് ആയി. പാപത്തിന്റെ റൂട്ട് സെൽഫ് സെന്റേഡ്നെസ് ആണ്, റിബല്യനാണ് മനുഷ്യൻ. സ്വസ്നേഹിയും എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം അതിന്റെ കൂടെ വരുന്നതാണ്. തുടക്കം സ്വസ്നേഹിയാണ്, വമ്പ് പറയുന്നവൻ, അഹങ്കാരികൾ, ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അവസാനം രണ്ട് കാര്യങ്ങളൂടെ പറയുകയാണ്. അവിടെ പറയാണ് അവസാനം, അതിന്റെ ലാസ്റ്റിലത്തെ രണ്ട് കാര്യം പറയാണ്, ദ്രോഹികളും ദാക്ഷ്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായിത്തീരും. എന്നിട്ട് 3 ലവേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്താണെന്ന് അറിയാമോ? സെൽഫിന്റെ ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ 3 കാര്യങ്ങൾ പറയണം. 1, ഹിൽ ബി ലവർ ഓഫ് സെൽഫ്, ഹിൽ ബി ലവർ ഓഫ് മണി, ഹിൽ ബി എ ലവർ ഓഫ് പ്ലഷർ. ഈ 3 കാര്യങ്ങൾ ഒരു വ്യക്തിയെ റൂൾ ചെയ്യുമ്പോൾ ഒരു വ്യക്തി മനസ്സിലാക്കിക്കൊള്ളുക. ഒന്നുകിൽ അവൻ വീണ്ടും ജനിച്ചിട്ടില്ല, ഇല്ലെങ്കിൽ അവൻ പിന്മാറ്റത്തിലാണ്. ഈ 2 ചോയ്സേ ഉള്ളൂ. ഈ മൂന്ന് സ്നേഹങ്ങൾ ദൈവ സ്നേഹത്തിനെതിരാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് ലോകത്തെയും ദൈവത്തെയും ഒരുമിച്ച് സ്നേഹിക്കാൻ കഴിയുകയില്ല എന്ന്. യാക്കോബും മാമോനെയും കർത്താവിനെയും ഒരുമിച്ച് സ്നേഹിക്കാൻ കഴിയത്തില്ലെന്ന് യേശു ക്രിസ്തുവും പറഞ്ഞതിന്റെ കാര്യം ഇതാണ്. ദൈവ സ്നേഹമോ ലോക സ്നേഹമോ സെൽഫ് സ്നേഹമോ പ്ലഷറിനുള്ള സ്നേഹമോ, ഇതിലേതെങ്കിലും ഒന്നേ നിങ്ങൾക്ക്, ഇല്ലെങ്കിൽ ഒന്ന് ഈ മൂന്നും ഒന്നിനെതിരാണ്. നോട്ട് ബി ലവേഴ്സ് ഓഫ് ഗോഡ് ഇൻസ്റ്റെഡ് ഓഫ് ലവേഴ്സ് ഓഫ് ഗോഡ്. എന്നിട്ട് പറയാണ് ലവേഴ്സ് ഓഫ് പ്ലഷർ റാദർ ദാൻ ലവേഴ്സ് ഓഫ് ഗോഡ്. അവിടെ കൊണ്ടും തീരുന്നില്ല, അവിടെ വെച്ച് ഫുൾ സ്റ്റോപ്പ് ഇടുവായിരുന്നു നിങ്ങൾ, കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് പറയാൻ അടുത്ത വാക്യം പറയാണ് ഇതൊക്കെ ഉള്ളപ്പോഴും എന്ത് സംഭവിക്കുന്ന അറിയാമോ, അവർ അതിന്റെ കൂട്ടത്തിൽ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ഹോൾഡിങ് എ ഫോം ഓഫ് ഗോഡ്ലിനെസ് ബട്ട് ഡിനേയിങ് ഇസ് പവർ. ലാംഗ്വേജ് വിത്തൌട്ട് ലൈഫ്, ഫോം വിത്തൌട്ട് ഗോഡ്ലിനെസ്, ഇതാണ് ക്രിസ്തീയ ലോകത്തിന്റെ ശാപം. ഒരു വ്യക്തി മാനസാന്തരപ്പെടുന്നതിന്റെ ഓൾട്ടർനേറ്റീവ് ആണ് ആദം ആദ്യം ചെയ്ത അത്തീല പരിപാടി. മനുഷ്യന്റെയും ദൈവത്തിന്റെയും മുമ്പിൽ റിലീജിയസ് ഫോമിൽ ഇതിനെ മറക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരു വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ കൊരിന്ത്യരിൽ പറഞ്ഞിരിക്കുന്നത് അവന്റെ മൂടുപടമാണ് ആദ്യം നീങ്ങിപ്പോകേണ്ടത്. ഈ ഫോം ഓഫ് ഗോഡ്നെസ് ഉണ്ടല്ലോ, ദൈവശക്തി ഇല്ലാത്തവന്റെ പ്രകടനമാണ്. അവന്റെ ശക്തി നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ദൈവത്തിന്റെ ശക്തിയാണ് യേശു ക്രിസ്തു പറഞ്ഞത്. അവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും ഒരു വ്യക്തി മാനസാന്തരപ്പെടുകയാണ്. എന്നാൽ പിശാചിന്റെ ഓൾട്ടർനേറ്റീവ് കൊടുക്കുകയാണ്, അതിന് പകരം ആക്ടിവിറ്റീസ്, അതിന് പകരം ബാക്കിയുള്ള കാര്യം. ഞാൻ പറഞ്ഞ വാക്കുകൾ നിർത്തട്ടെ. സുവിശേഷം ഒരു വ്യക്തിയെ സ്വതന്ത്രനാക്കുന്നതാണെങ്കിൽ പിശാചിന്റെ കള്ളം അവനെ ബന്ധനത്തിൽ തുടരത്തുന്നതാണ്. പിശാചിന്റെ കള്ളം പറഞ്ഞിട്ടാണ് പിശാജ് അവനെ ബന്ധനത്തിലാക്കിയതെങ്കിൽ ഇന്നും പിശാജ് കള്ളം പറഞ്ഞുകൊണ്ടാണ് മനുഷ്യനെ വഞ്ചിക്കുന്നത്. ഈ ഫോം ഓഫ് ഗോഡ്ലിനെസ്സിൽ കൂടി ഇവൻ മനുഷ്യന് കൊടുക്കുകയാണ്. ഈ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നീ ദൈവത്തെ സ്നേഹിക്കുന്നവൻ അല്ല എന്നുള്ളത് ഇവനെ മനസ്സിലാക്കാതിരിക്കുക. അടുത്ത വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയുള്ള ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരാകും ഇങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മൾ ഫെലോഷിപ്പ് പോലും പാടില്ല. ദൈവമക്കൾക്ക് ലോകത്തിനോട് ഫെലോഷിപ്പ് പാടില്ല എന്ന് ദൈവം പഠിപ്പിക്കുന്നു. ലോകവുമായി ദൈവമക്കൾക്ക് ഫെലോഷിപ്പ് പാടില്ല. ആ വാക്യം ഒന്ന് വായിക്കാം, നമുക്ക് പലർക്കും അറിയാത്തതായതുകൊണ്ട് ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നു. ഒന്ന് രണ്ട് കൊരിന്ത്യർ അതിന്റെ ആറാമത്തെ അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ, 14-16. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. ഡു നോട്ട് ബി ബൗണ്ട് ടുഗദർ വിത്ത് അൺബിലീവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു യോക്കിൽ രണ്ട് കാളകൾ കെട്ടിവലിക്കുന്നത് പോലെ അവിശ്വാസിയും വിശ്വാസിയും തമ്മിൽ ഇണയില്ലാപ്പണം കൂടരുത്. ഇത് ആൾക്കാർ വിചാരിക്കുന്നത് ഇത് കല്യാണത്തിനെ പറ്റിയാണ് പറയുന്നതെന്നാണ്. കല്യാണത്തിനെ പറ്റിയുമാണ്, പക്ഷെ കല്യാണമെന്നല്ല അവിടെ ഇണയില്ലാപ്പണം എന്നതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരു അവിശ്വാസിയും വിശ്വാസിയും തമ്മിൽ ഫെലോഷിപ്പ് പാടില്ല, ക്ലോസ് ഫെലോഷിപ്പ് പാടില്ല ഒരു കാര്യത്തിലും. അത് വിവാഹമായിക്കോട്ടെ, അത് ബിസിനസ് ആയിക്കോട്ടെ, എന്ത് കാര്യത്തിലാണെങ്കിലും ഒരു യോക്കിൽ അവിശ്വാസിയും വിശ്വാസിയും കൂടെ ഒരുമിച്ച് പോകാനായിട്ട് പാടില്ല. അത് വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ കാരണം പറയുകയാണ്, അധർമ്മത്തിനും നീതിക്കും തമ്മിൽ എന്ത് ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി, എന്താണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് വളരെ ക്ലിയർ ആണ്, അന്നേരം ദൈവത്തിന്റെ ഇൻസ്ട്രക്ഷൻ വളരെ ക്ലിയർ ആണ്. ഒരു വിശ്വാസിയും അവിശ്വാസിയും കൂടി ഫെലോഷിപ്പ് പാടില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത് വെളിച്ചത്തിനും ഇരുളും തമ്മിൽ എന്ത് കൂട്ടായ്മ. എന്നിട്ട് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഒരു വിശ്വാസി ഒരു കാരണവശാലും ചെല്ലാൻ പാടില്ല എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം, വിശ്വാസിക്ക് അവിശ്വാസിയും എന്തോ ഗ്രി, എന്നിട്ടുമാണ് അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും എനിക്ക് പുത്രന്മാരും ആയിത്തീരും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. എന്നിട്ട് പറയാണ്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മോഷവും നീക്കി തമ്മെ തന്നെ ദൈവഭയത്തിൽ വെളിപ്പാക്കി വിശുദ്ധിയെ തികച്ചു കൊള്ളുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ ജഡത്തെയും ആത്മാവിനെയും എല്ലാം കറപ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ഒരു വിശ്വാസി അവിശ്വാസിയുമായിട്ടുള്ള ഫെലോഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ. അത് മാരേജ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഞാനിത് പറഞ്ഞത് തിമോത്തിയോസ് ലേഖനത്തിൽ അതല്ല പറയുന്നത്. അന്നേരം വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ ഫെലോഷിപ്പോ ബിസിനസ് പാർട്ണർഷിപ്പോ മാരേജ് പാർട്ണർഷിപ്പോ അൺയോക്കിംഗ് അൺബിലീവറുമായിട്ടുള്ള യോക്കിംഗ് പാടില്ല എന്നുള്ളത് വളരെ ക്ലിയറാണ്. എന്നാൽ വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആകാം, അങ്ങനെയാ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയത്തുള്ളൂ. അതും പൗലോസ് തന്നെ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ അതിന്റെ 1-ാമത്തെ അധ്യായം ഒന്ന് പോയിരുന്ന നാലാമത്തെ അധ്യായം, നാലാമത്തെ അധ്യായത്തിന്റെ പത്താമത്തെ വാക്യം, അഞ്ചാമത്തെ അധ്യായത്തിന്റെ പത്താമത്തെ വാക്യം. അന്നേരം പറഞ്ഞു ഈ ലോകത്തിൽ ദുർനടപ്പുകാരുണ്ട്, അത്യാഗ്രഹികളുണ്ട്, പിടിച്ചുപറിക്കാരുണ്ട്, വിഗ്രഹാരാധികളുണ്ട്, അങ്ങനെയുള്ള ഒരു തെങ്ങും നിങ്ങൾക്ക് യാതൊരു സംസർഗവും പാടില്ല എന്ന് ബൈബിൾ വിലക്കുന്നില്ല. അന്നേരം സംസർഗം നിങ്ങൾക്കാകാം, എന്നാൽ ഫെലോഷിപ്പ് ആകാൻ പാടില്ല. ഇത് ഞാൻ പറയുന്നത് ബൈബിളിലെ ക്ലിയർ ടീച്ചിങ്, ക്ലിയറസ്റ്റ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് അവിശ്വാസിയുമായി സംസർഗമാകാം, പക്ഷെ ഫെലോഷിപ്പ് ആകാൻ പാടില്ല, കൂട്ടായ്മ ആകാൻ പാടില്ല, ഇണയില്ല പിണ പാടില്ല. ദൈവത്തിന് വിലക്കുന്നു, സ്ട്രിക്റ്റ് ആയിട്ട് വിലക്കുന്നു. എന്നാൽ ഇവർക്ക് തമ്മിൽ സംസർഗമാകാം എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ സഹകരിക്കാം, അവരിന് ഭക്ഷണത്തിന് വിളിച്ചാൽ പോയി കഴിക്കണമെന്ന് പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. അന്നേരം ഫ്രണ്ട്ഷിപ്പ് ലോകവുമായിട്ടാകാം, ഫെലോഷിപ്പ് ലോകവുമായിട്ടാകാൻ പാടില്ല. ഞാൻ പറഞ്ഞാൽ വന്നതിന്റെ കാര്യം, മൂന്നാമത്തെ കൂട്ടരെ പറ്റിയാണ് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക എന്ന് പറയുന്നത്. എന്താണ് അടുത്ത വാക്യത്തിൽ പറയുകയാണ്? എന്നാൽ പതിനൊന്നാമത്തെ വാക്യം, എന്നാൽ ഒന്ന് കൊരിന്ത്യർ 4:15, എന്നാൽ സഹോദരൻ എന്ന് പേർപെട്ട ഒരുവൻ, ഒരു സഹോദരൻ എന്ന് പേര് പറയുന്ന ഒരുവൻ, ദുർനടത്തുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാനക്കാരനോ മദ്യപനോ പിടിച്ചുപറക്കാരനോ ആകുന്നെങ്കിൽ അവനോട് സംസർഗം പോലും അരുത്, അങ്ങനെയുള്ളവരുടെ ഭക്ഷണം പോലും കഴിക്കരുത്. എന്നാൽ ഞാൻ പറഞ്ഞത് മൂന്ന് കാറ്റഗറി ദൈവം ക്ലിയർലി ഡിഫൈൻ ചെയ്യുകയാണ്, മനുഷ്യന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന്, ഒരു വിശ്വാസിക്ക് അവിശ്വാസിയുമായിട്ട് കൂട്ടായ്മ പാടില്ല. ഒരു വിശ്വാസിക്ക് അവിശ്വാസിയുമായി സംസർഗമാകാം, എന്നാൽ ഭക്തിയുടെ വേഷം ധരിച്ച് പാപത്തിൽ തുടരുന്ന ഒരു വ്യക്തിയുമായി ഒരു വിശ്വാസിക്ക് കൂട്ടായ്മയും പാടില്ല, സംസർഗവും പാടില്ല. ഇത് ബൈബിളിലെ ടീച്ചിങ് ആണ്. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? പിശാചിന്റെ ഏറ്റവും വലിയ കള്ളമാണ് ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് റിയലായിട്ട് അവന്റെ ഹൃദയത്തിൽ മാറ്റം വരുത്തുന്നതിന് പകരം റിലീജിയസ് ഫോമിൽ കൂടി ഇവനെ പാപത്തിൽ തുടരുക എന്നുള്ളത്. അത് മനസ്സിലായി കഴിയുമ്പോൾ ദൈവം പറയണം, അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. അതാണ് ഏറ്റവും വലിയ തെറ്റ്. യേശു ക്രിസ്തുവിന് ഈ ഭൂമിയിൽ പാപികളുടെ സ്നേഹിതൻ എന്നാണ് പറഞ്ഞത്, കാരണം അവന് സംസർഗമുണ്ടായിരുന്നു, അവരോട് ഭക്ഷണം കഴിച്ചു. എന്നാൽ കർത്താവിന്റെ കൂട്ടായ്മ തന്റെ 12 ശിഷ്യന്മാരോട് കൂടിയായിരുന്നു. എന്നാൽ കർത്താവ് ഏറ്റവും കൂടുതൽ കൺഫ്രണ്ട് ചെയ്തത് പരീശന്മാരടുത്തായിരുന്നു, ഫോം ഓഫ് ഗോഡ്ലിനെസ് കൊണ്ട് നടക്കുന്നവരടുത്തായിരുന്നു. ഇതാണ് പിശാച് ആദ്യം പാപത്തിന്റെ ലക്ഷണമായിട്ട് ആദ്യം മാതത്തിൽ വന്ന്, അവൻ അത്തിയിലയും കൊണ്ട് കവർ ചെയ്യാൻ ശ്രമിച്ചു, മരത്തിന്റെ ഇടയിൽ ഒളിക്കാൻ ശ്രമിച്ചു. എന്നാൽ ദൈവത്തിന്റെ സത്യസുവിശേഷം പറയാണ്, പുത്രൻ വരുമ്പോൾ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. യേശു ക്രിസ്തു എന്ന വാഗ്ദത്ത സന്തതിയിൽ കൂടിയുള്ള സുവിശേഷം കർത്താവോട് പ്രഖ്യാപിക്കാം. ആ കാര്യങ്ങളിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാൻ തോന്നുന്നു.